മാണിക്കത്താല് നബിയിൽ നിന്നും പഠിച്ചില്ല ജിഹാദിനെ, സഹാബത്തിൽ നിന്നും പഠിച്ചില്ല ജിഹാദിനെ, ബദറികളിൽ നിന്ന് പഠിക്കണം ജിഹാദിനെ, ഉഹദീങ്ങളിൽ നിന്ന് പഠിക്കണം ജിഹാദിനെ, സിദ്ദീഖുൽ അക്ബർ നിന്ന് പഠിക്കണം ജിഹാദിനെ, രണഭൂമിയിൽ പിടഞ്ഞു വീണ അബ്ദുല്ലാഹിബ്നു ഉമ്മത്തൂമിൽ നിന്ന് പഠിക്കണം ജിഹാദിനെ. അതിന് എല്ലാ രീതിയിലും സഹാബിവര്യന്മാരിന് ജിഹാദ് പഠിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ജിഹാദിന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ആയുധം ഉൾക്കൊള്ളുന്ന കിത്താലിന്റെ ഭാഗം എന്ന് മനസ്സിലാക്കേണ്ടത് സമയമില്ലാത്തതുകൊണ്ട് ആ വഴിയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യാപരമായ നിലപാട് മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് നമ്മൾ വാളേന്തി മൂർച്ചയുള്ള ആയുധമേന്തി തെരുവുകളിൽ ഇറങ്ങാനാണ് നമ്മുടെ ശത്രുവിന്റെ ആഗ്രഹം. അങ്ങനെ ആ ശത്രുക്കൾ അവരുടെ ഭൂരിഭാഗം വരുന്ന മതവിശ്വാസികളോട് പറയും, കണ്ടോ മുസ്ലിങ്ങൾ വാളെടുത്തു, കണ്ടോ മുസ്ലിങ്ങൾ ജിഹാദിനിറങ്ങി, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒതുങ്ങിയിരുന്നാൽ ശരിയാവില്ല, നമ്മളെല്ലാം വാളെടുക്കണം. ആ മഹാഭൂരിപക്ഷം നമുക്കെതിരെ വാളെടുക്കാനുള്ള സാഹചര്യത്തിന് വഴി തുറക്കുകയാണ് ഈ പക്വമായ നടപടിക്രമങ്ങൾ. ഇനി ഭൂരിപക്ഷമാണെങ്കിൽ അല്ല സഹായിക്കോ? ബദറിനെ സഹായിച്ചു. എങ്ങനെ ആദർശദാർഢ്യതയുള്ള സമൂഹം, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വളർന്ന സമൂഹം, വിശ്വാസവും കർമ്മവും വാക്കും സ്വഭാവവും വർത്തമാനവും പെരുമാറ്റവും എന്തിനേറെ ഒരു ചിരി പോലും പ്രവാചകനെ അനുകരിച്ച സമൂഹം റബ്ബ് സഹായിച്ചു. പക്ഷെ ഉഹദിൽ പരാജകത്തിന്റെ കയ്പുനീര് ഒരു ചെറിയ രീതിയിലെങ്കിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. എന്തേ, യാതൊരു രീതിയിലുള്ള വിശ്വാസമായ അന്തസ്സില്ലാത്തൊരു സമൂഹത്തെ അല്ല എങ്ങനെ സഹായിക്കും, അത് എങ്ങനെ രക്ഷിക്കും? അവരുടെ ഉത്തരവാദിത്വം റബ്ബ് എങ്ങനെ ഏറ്റെടുക്കും? അതുകൊണ്ട് അല്ല പറഞ്ഞ്, എന്നോർക്ക്, ഞാൻ അവരെ ഓർക്കാം, എന്നെ സഹായിക്ക, ഞാൻ സഹായിക്കാം. എങ്ങനെ റബ്ബിനെ സഹായിക്കണം? വാളുകൊടുത്തോ? അല്ല, റബ്ബിനെ വാഴ്ത്തിക്കൊണ്ട് അവന്റെ സുന്ദരമായ നാമങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവൻ കൈകൾ നീട്ടിക്കൊണ്ട് പുറത്തു തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോ, ചോദിക്ക് ഉത്തരം തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോ, എന്റെ നാഥ ഞാനിതാ ചോദിക്കുന്നു സ്വർഗത്തിന് വേണ്ടി, എന്റെ നാഥ നീ എനിക്ക് പുറത്തുതാ, സ്വർഗ കവാടം നീ എനിക്ക് വേണ്ടി തുറന്നതാ, നിന്റെ അരിശിന്റെ തണലി ഉള്ളവന് കണിയണമേ, എന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണമേ, ആദർശത്തിൽ വളരാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഈ ഉള്ളവനോട് കനിയണമേ എന്ന് പ്രാർത്ഥിക്കാനും ചോദിക്കാനും കഴിയാത്തൊരു സമൂഹം എങ്ങനെ അല്ല സഹായിക്കും? രാത്രികളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ പകലുകളിൽ പടച്ചു തമ്പുരാന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച ഒരു ഉത്തമ സമൂഹ സൃഷ്ടിക്ക് അല്ല വിജയം വാഗ്ദാനം ചെയ്തു. റബ്ബ് വിജയിച്ചു, വിജയിപ്പിച്ചു അവരെ. എങ്ങനെ സഹായിക്കും നമ്മളെ? അതുകൊണ്ട് ബദറിനെ ബദരീങ്ങളിൽ നിന്നും പഠിക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നൊന്ന്, നമുക്ക് മടങ്ങാൻ, നമുക്ക് ഖേദിച്ചു മടങ്ങാൻ, തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരമാണ് എല്ലാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ. എത്രത്തോളം എന്നാൽ സഅീദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്നുള്ള സംഭവം നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള ഗവർണർ ആയിരുന്നു അദ്ദേഹം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പടച്ചതുപോലെ ഓർത്തുകൊണ്ട് കണ്ണുനീർ വാർത്ത വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ആ ഉത്തമ സ്വഭാവം കണ്ടുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഉമറിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണിനുടമകൾക്ക് പടച്ചു തമ്പുരാൻ അർശിന്റെ തണൽ കൊടുക്കും. മുഖം കുത്തി വീണുകൊണ്ട് പടച്ചു തമ്പുരാനോട് ഭയഭക്തിയോടെ വിനയാനിതമായി പ്രതികരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വാഴ്ത്തി പറഞ്ഞു, പാപങ്ങൾ ചെയ്താൽ ഏറ്റുപറയാനുള്ള മനസ്സിനുടമകളെ അള്ളാഹു വാനോളം പുകഴ്ത്തി. അതിനുദാഹരണമാണ് മൈസർ അള്ളാഹു. ബദരിൽ പങ്കെടുത്ത ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിത്വം ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചരിച്ചു പോയി. പക്ഷേ പ്രവാചകന്റെ മുന്നിൽ വരാൻ കഴിയുന്നില്ല, ഉത്തമരായ വിശുദ്ധരായ സഹാബിവര്യന്മാരെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നില്ല. ഒളിഞ്ഞൊളിഞ്ഞു മാറി തന്നിൽ ഒതുങ്ങിക്കൊണ്ടുള്ള ജീവിതം, തങ്ങൾ താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് നീറുനീറി കരഞ്ഞ്, ഭക്ഷണം കഴിക്കാതെ, നേരത്തിന് ഭക്ഷണം കഴിക്കാതെ, മനസ്സമാധാനമില്ലാതെ കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി മാനസികമായി തളർന്ന്, ശാരീരികമായി ശോഷിച്ച് തളർന്ന ആഴ്ചകളോളം വീടിന്റെ ഇരുട്ടിന്റെ അറയിൽ പ്രയാസപ്പെട്ട് ഉരുകിച്ചിരുന്ന മൈസിനെ ചരിത്രം വിശദീകരിക്കുന്നു. എവിടെ പോയി എന്റെ മുന്നിലിരിക്കുന്ന മൈസ് തന്റെ അനുയായിയെ കുറിച്ച്, തന്റെ വിദ്യാർത്ഥിയെ കുറിച്ച് റസൂൽ അന്വേഷിക്കുന്നു. മൈസിനെ കാണാനില്ല, അദ്ദേഹത്തെ അന്വേഷിച്ചു, കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു. തിരിച്ച് നബിയുടെ മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹം സലാം പറഞ്ഞു. നബി മടക്കി, പക്ഷേ മനസ്സിലായില്ല മൈസിന്. കണ്ണുകളെല്ലാം ഉള്ളിലേക്ക് കുഴിഞ്ഞ് ഒട്ടിയൊലിഞ്ഞ ശരീരവുമായി വല്ലാതെ ഒടിഞ്ഞു തൂങ്ങിയ മനുഷ്യനെ കണ്ടപ്പോൾ മൈസാണെന്ന് നബിക്ക് മനസ്സിലായി. ഞാനാണ് മൈസ്, ഞാൻ മൈസാണ് നബിയെ. എന്തു പറ്റി മൈസേ, എന്തു പറ്റി താങ്കൾക്ക്? തെറ്റിപ്പോയി റസൂലേ, ഒരു തെറ്റുപറ്റിപ്പോയി, ഞാൻ വ്യഭിചരിച്ചു പോയി, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? പടച്ചതമ്പുരാന്റെ ഭീതിതമായ ശിക്ഷ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? എനിക്ക് കഴിയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന പ്രവാചകനോട് ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞ് വിലപിക്കുന്ന മൈസ് പലതവണ നബി മാറ്റി നിർത്തി. പിന്നെയും എന്നെ എറിഞ്ഞുകൊല്ലു പ്രവാചകരെ, നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി എന്നെ മാറ്റിവെച്ചരുത്. ഗർജിക്കുന്ന നരകത്തിന്റെ വിറകാകാനുള്ള കൽപ്പി മൈസിനില്ല. ബദറിൽ പങ്കെടുത്ത ഈ മൈസ്, താങ്കളിൽ നിന്ന് വിശുദ്ധമായ വചനങ്ങൾ കേട്ട് പഠിച്ച മൈസ്, ഒരു ദുർബല സാഹചര്യത്തിൽ പറ്റിപ്പോയി നാഥ. ഇനി അല്ലാഹുവിന്റെ ശിക്ഷ അത് സഹിക്കാനുള്ളവനാവില്ല, അതുകൊണ്ട് എന്നെ അറിഞ്ഞു കൊന്നാലും എന്ന് പ്രതികരിക്കുന്ന മനസ്സിനുടമയായ മൈസ്. അത്തരം മനസ്സിനുടമകളുടെ മുസ്ലിങ്ങളായ നമുക്കിടയിൽ എങ്ങനെ സഹായിക്കും റബ്ബ്? എങ്ങനെ പടച്ചതപ്പോലെ നമുക്ക് പൊറിച്ചു തരും? എന്നിട്ടും അല്ല പൊറിച്ചു തരും. അതാണ് അല്ല, അതാണ് അല്ല. എന്റെ ഇഷ്ടദാസന്മാരോട് അറിയിച്ചു കൊടുക്ക, ഞാൻ പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണെന്ന്. എന്നിട്ടും എന്തേ എന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു, എന്നിട്ടും എന്തേ എന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ വെല്ലുവിളിക്കുന്നു, എന്നിട്ടും എന്റെ ദീനിനെ എന്റെ പ്രവാചകരിൽ നിന്ന് അവരെന്തുകൊണ്ട് പഠിക്കുന്നില്ല, എന്തേ എന്നെ മനസ്സിലാക്കാത്തത് എന്ന് പ്രതികരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അല്ല പൊറിച്ചു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഖേദിച്ചു മടങ്ങാൻ നമ്മൾ ഒരുക്കമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻകാ മറമദാന ഈമാനു വഹ്തിസാബന ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിന്റെ രാത്രികളിൽ നമസ്കരിച്ചാൽ അവർക്ക് പടച്ചതുമ്പരൻ പൊറുത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ, ആയിരം ആയിരം മലക്കുകൾ ഇറങ്ങി വരുമ്പോ ആ പുണ്യരാവിന്റെ പുണ്യം നേടിയെടുക്കാൻ നമ്മൾ ഒരുക്കമുണ്ടോ? ഇഹ്തികാഫിലൂടെ നമ്മുടെ നാടുകളിലുള്ള ഇവിടെയുള്ള പള്ളികളെ സജീവമാക്കാൻ നമ്മൾ ഒരുക്കമുണ്ടോ? അസറിന്റെ സമയത്തും സുബഹിന്റെ സമയത്തും വരുന്ന മലക്കുകൾ, അവർ തിരിച്ചു പോകുമ്പോൾ പടച്ചതമ്പുരാൻ ചോദിക്കും, എന്റെ അടിമകൾ എന്ത് ചെയ്യുന്നു? എത്തിയും പള്ളിയിൽ അസർ നമസ്കരിക്കാൻ എത്ര ആളുകൾ വന്നു, അവരാരൊക്കെയെന്ന് ചോദിക്കുമ്പോ ഇന്നിന്ന ആളുകൾ നിന്നെ വാഴ്ത്തുന്നു നാഥ, കതുക്കാമത്ത് സലാം, അവരെഴുന്നേറ്റ് നിന്നുകൊണ്ട് നിന്നെ വാഴ്ത്തുന്നു നാഥ എന്ന് പ്രതികരിക്കുമ്പോ അല്ലാഹു സന്തോഷിക്കും, അല്ലാഹു അഭിമാനം കൊള്ളും മലക്കുകൾക്ക് മുന്നിൽ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ട്. അതിന് അവസരം വേണമെങ്കിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളെ സജീവമാക്കുക, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, ഇഹ്തികാഫിൽ സജീവമാകുക, വിശുദ്ധ ഖുർആൻ എന്നും നമ്മുടെ നാവിലും മനസ്സിലും ചിന്തയിലും ജീവിപ്പിക്കുക, അതോടൊപ്പം തന്നെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ സമ്പത്തിന് നിശ്ചിത വിഹിതം അവകാശപ്പെട്ടവന് കൊടുത്ത് അതിലുപരിയായി സ്വതക്ക കൊടുക്കാൻ, പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാൻ, എത്തിയ മക്കളെ സ്വന്തം മക്കളോടുകൂടെ മാറോട് അണച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. നബിക്ക് അതിന് കഴിഞ്ഞിരുന്നു. പള്ളി നിസ്കരിച്ചു പോണ സമയത്ത് ഒരു കുട്ടി പള്ളിയുടെ മൂലയിൽ തേങ്ങിക്കറിയുന്ന നബി കണ്ടു. ഓടിച്ചെന്ന് മുട്ടുകളിൽ വന്ന് നബി ആ കുട്ടിയോട് ചോദിച്ചു, എന്തേ മകനെ, എന്റെ വാപ്പയും അതേപോലെ തന്നെ അടുത്തവരെല്ലാം യുദ്ധത്തിൽ മരണപ്പെട്ടുപോയി, ഉമ്മയും അസുഖം വന്ന് മരണപ്പെട്ടുപോയി, ഇനി എനിക്ക് ആരുമില്ല നബി എന്ന് പറയുമ്പോ നിനക്ക് വാപ്പയായിട്ട് ഞാൻ പോരെ, ഉമ്മയായിട്ട് ആയിഷ പോരെ എന്ന് പ്രതികരിച്ച് ആ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയെടുത്ത പ്രവാചകൻ ഇതായിരുന്നു. യതീമക്കളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെ. ആ യതീമക്കൾ എത്രയോ നൂറുകണക്കിന് നമ്മുടെ നാടുകളിലുണ്ട്. സ്വന്തം മക്കളെ പോലെ നേരിഞ്ഞോട് ചേർത്ത് വെക്കാൻ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരന്മാരുടെ മക്കളെ സ്വന്തം മക്കളായി കാണാൻ, മിസ്കീനുകളെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരല്പം കൊടുക്കാൻ, മാസം കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരല്പമെങ്കിലും അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ, എന്തിനേറെ ഇസ്ലാമിക ദഅ്‌വ കൂട്ടായ്മയുടെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ആദർശബോധമുള്ള ചുണക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ജിഹാദിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ശരീരം കൊണ്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ, പ്രയാസ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി സഹാബത്ത് അനുഭവിച്ചതിന്റെ ഒരല്പമെങ്കിലും അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായ നാഥാ നിനക്ക് സ്തുതി എന്ന് പ്രതികരിച്ച് ആദർശ പ്രബോധന രംഗത്ത് ജീവിക്കുന്ന ആദർശബോധമുള്ള തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിൽ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ചെലവഴിക്കാൻ കഴിയണം. എത്രയെത്ര സംരംഭങ്ങൾ, എത്രയെത്ര സംഗമങ്ങൾ, എത്രയെത്ര കൂട്ടായ്മകൾ ഇവിടെ മർക്കസുൽ ഫുർഖാനുണ്ട്. എന്തെല്ലാം നന്മയുടെ സഹകരണങ്ങൾ, അംഗമായി കൂടെ നമുക്ക് റഫീൽ ഇസ്ലാമിക് സെന്റർ ഉണ്ട്, അംഗമായി കൂടെ നമുക്ക് കേരള നദ്വത്തുൽ മുജാഹിദീനും ISMM MSMM NGMM നിച്ച് ഓഫ് ടൂത്തും ഉണ്ട്. അംഗമായി കൂടെ ഒരു നന്മയിൽ ഒരു ലഘുലേഖ കൊടുത്ത്, ഒന്നുമില്ല ഒരു അഞ്ച് ഫീൽസ് കൊടുത്ത്, ഒന്നും വേണ്ട രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നാഥ നിന്റെ മതത്തിന്റെ ആദർശ പ്രബോധന രംഗത്ത് പണിയെടുക്കുന്ന ഈ കൂട്ടായ്മയെയും ഈ സംഗമത്തെയും സഹോദരങ്ങളെയും നീ കാക്കണനാഥ, അവരെ നീ സംരക്ഷിക്കണനാഥ. അവരുടെ പ്രവർത്തനങ്ങളിൽ യാതൊരു കടന്നു വരാതെ സ്വർഗ കവാടങ്ങൾ നീ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. എനിക്കും എന്നെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാലോ, അതെങ്കിലും അതെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമുക്ക് മത്സരിക്കാം. ഈ ശഅബാനിലും ശഅബാനിൽ കൂടുതൽ റസൂലുള്ള നോമ്പെടുത്തിയിരുന്നു, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു, റമദാനിനെ വരവേൽക്കുന്നതിന്റെ ഭാഗം. മത്സരം ഇപ്പൊ തന്നെ തുടങ്ങണം, ഇപ്പൊ തന്നെ തുടങ്ങണം മത്സരം. റമദാനിൽ അത് ഏറ്റവും ഉജ്ജ്വലമാകണം. ആ നേടിയെടുത്ത മത്സര ബുദ്ധിയും ആ റമദാൻ നേടിയെടുത്ത ഊർജവും തുടർന്നുള്ള 11 മാസങ്ങളിലും നിലനിർത്താൻ നമുക്ക് കഴിയണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ആകാശഭൂമികളോളം വിശാലമുള്ള സ്വർഗത്തിന് വേണ്ടി, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുക, നിങ്ങൾ മത്സരിക്കുക. പരമാവധി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. സുനിശ്ചിതം ആ വിശാലമായ സ്വർഗം സുനിശ്ചിത മുത്തക്കികൾക്കാണ്. അത് നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. മുത്തക്കികൾക്കാണ് അല്ലത് കൊടുക്കുക. അത് ഒരുക്കി വെച്ചിട്ടുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ, നോമ്പെടുക്കുന്നത് നിങ്ങളെ നന്നാക്കാൻ. ലാഖിബത്തിൽ മുത്തക്കീൻ, മുത്തക്കികൾക്ക് ശുഭപര്യവസാനം. ആ തക്വയുള്ള ഹൃദയങ്ങളെ അല്ലാഹ് പരീക്ഷിക്കും. ആ പരീക്ഷണത്തെ അതിന്റെ മർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടിപരമായി അല്ലാഹുവിന്റെ പരീക്ഷണത്തെ നോക്കിക്കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. റമദാനിന്റെ അന്ത്യ ദിനങ്ങളിൽ അവസാനത്തെ പത്തുകളിൽ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി എന്നുള്ള സുന്ദരമായ ഹദയ സ്പൃക്കായ പ്രാർത്ഥനാ വചനങ്ങളിലൂടെ പടച്ചു തമ്പുരാനുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി തേടാനുള്ള അവസരവും നമുക്കുണ്ട്. ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മക്കളെ ഇപ്പൊ തന്നെ നോമ്പെടുക്കാനുള്ള ശീലമുണ്ടാക്കുക. മക്കൾ വളരട്ടെ, അവർ 10 വരെയാണ് എടുക്കാൻ കഴിയുന്നെങ്കിൽ അതുവരെ. അങ്ങനെ 10 വയസ്സാവുമ്പോ നമ്മുടെ കൂടെ ഒരുമിച്ച് അത്താഴത്തിന് എണീക്കുകയും നമ്മുടെ കൂടെ ഖുർആനോതുകയും നമ്മുടെ കൂടെ ജമാഅത്ത് നമസ്കരിക്കുകയും നമ്മുടെ കൂടെ നമ്മുടെ ചാരത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്തിന് മുന്നിൽ വന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെട്ടി കൈ കെട്ടിക്കൊണ്ട് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വാഫി വാഫ്വനു പടച്ചോനെ, എനിക്ക് ദീൻ പഠിപ്പിച്ച, സന്മാർഗത്തിന്റെ ജ്വലിക്കുന്ന പ്രകാശത്തിലേക്ക് എന്നെ കൈ പിടിച്ചുയർത്തിയ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കുന്നതാ, എന്റെ ഉപ്പാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുന്നതാ, അദ്ദേഹത്തിന് നീ എല്ലാവിധ തൗഫീക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനെങ്കിലും അറിയുന്ന മക്കളെ വാർത്തെടുക്കാൻ കഴിയണം നമുക്ക്. അതുകൊണ്ട് ഉത്തമ തലമുറയുടെ സൃഷ്ടിക്ക്, ഉത്തമ തലമുറയെ വാർത്തെടുക്കുന്ന രംഗത്ത് നവചൈതന്യം ഉൾക്കൊള്ളുന്ന, ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഖുർആനിന്റെ അന്തസ്സും ആദർശവും മർമ്മവും ആത്മാവും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന, സംസാരിക്കുന്ന, കുടുംബജീവിതം നടത്തുന്ന, സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്ന, ദഅവത്ത് നടത്തുന്ന, ത്യാഗ പരിശ്രമം നടത്തുന്ന ധീര മുജാഹിദുകൾ, ഖുർആൻ അനുസരിച്ച് ജിഹാദ് ചെയ്യുന്ന മുജാഹിദുകൾ ലോകത്തുണ്ടാകട്ടെ. അപക്വമായ അതേപോലെയുള്ള പ്രവർത്തനങ്ങളിൽ മാറി സൃഷ്ടിപരമായി വിവേകത്തോടെ കാര്യങ്ങളുടെ മുന്നും പിന്നും നോക്കിക്കൊണ്ട് കൃത്യമായി തവക്കൽ ചെയ്തുകൊണ്ട് ഓരോ സ്റ്റെപ്പും വളരെ കൃത്യമായി മുന്നോട്ട് വെക്കാനും, ആ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോഴും ഖുർആൻ എന്തു പറഞ്ഞു, ഹദീസ് എന്തു പറഞ്ഞു, സഹാബത്ത് എന്ന് മനസ്സിലാക്കി അവിടെ നിൽക്കാനും, അതിനെതിരെ ആര് പറഞ്ഞാലും സ്വന്തം പിതാവാണെങ്കിൽ വരെ, സ്വന്തം സംഘടനാ നേതൃത്വത്തിന്റെ അംഗമാണെങ്കിൽ വരെ, തന്റെ ആരുമാകട്ടെ അല്ലാഹുവും റസൂലും പറഞ്ഞതിനപ്പുറമില്ല എന്ന് ആർജവത്തോടെ പ്രതികരിക്കാൻ കഴിയണം. അല്ലാതെ ആര് പറഞ്ഞാലും അതിനനുസരിച്ച് കൂവുകയും ആര് പറഞ്ഞാലും അതിനനുസരിച്ച് മസ്തിഷ്ക പ്രക്ഷാലനത്തിന് വിധേയമായ അധകൃത സമൂഹമാകാതെ മുസ്ലിങ്ങൾ സ്വയം പരിവർത്തിപ്പിക്കപ്പെടട്ടെ, സ്വയം വിപുലീകരിക്കപ്പെടട്ടെ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഇസ്സത്ത് തിരിച്ചു കിട്ടട്ടെ എന്ന തലമുറക്ക് നമുക്കത് ആശ്വസിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രതീക്ഷ കൈവിടാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകണമെന്നത്, ഞങ്ങളുടെ മനസ്സുകളെ നീ കോർത്തിണക്കുകയും ഞങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും സഹകരണവും ഉണ്ടാക്കി നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമെന്നാഥ. സ്വർഗ കവാടങ്ങൾ നീ ഞങ്ങൾക്കായി തുറന്നു തരുമാറാകണമെന്നാഥ. നിന്റെ കഠിനമായ കബർ ശിക്ഷയിൽ നിന്നും അതേപോലെ തന്നെ ജ്വലിക്കുന്ന രഹസ്യശിക്ഷയിൽ നിന്നും കരുണാവാരിധിയെ നീ ഞങ്ങളെ കാക്കണമെന്നാഥ. നിന്റെ അർശിന്റെ തലൽ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്നാഥ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹ്യങ്ങളായ മക്കളാക്കണമെന്നാഥ. മാതാപിതാക്കൾ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല മക്കളായി വളരാൻ, ഉയരാൻ, സമൂഹത്തിൽ നന്മ ചെയ്യുന്ന, നിന്നോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന നല്ല മക്കളാക്കി നീ ഞങ്ങളെ വിമലീകരിക്കണമെന്നാഥ. എല്ലാ അർത്ഥത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം നടത്താൻ, ആ എല്ലാം കൊണ്ട് ശക്തമായ ജിഹാദ് നടത്താൻ, ദഅവത്ത് നടത്താൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ. മരണം വരെ നിന്റെ ആദർശ പ്രബോധന രംഗത്ത് കണ്ണിയാവാൻ, ഒടുവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമെന്നാഥ. എല്ലാ അർത്ഥത്തിലും നിന്റെ അനുഗ്രഹവും ഔദാര്യവും തൗഫീഖും നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരുമാറാകണമെന്നാഥ. ഈ ശഅബാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ, റമദാനിന്റെ പുണ്യരാവുകളെ മനസ്സിനോട് ചേർത്ത് പിടിക്കാൻ, റമദാൻ എന്ന വസന്തങ്ങളുടെ പൂക്കാലത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, അതിന്റെ ഓരോ നിമിഷവും മണിക്കൂറുകളും മാസവും എല്ലാ രീതിയിലും അവസരത്തിനൊത്ത് ഉപയോഗപ്പെടുത്താൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമെന്നാഥ. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ, ഇഅ്തികാഫിരുന്ന് പള്ളികളെ സജീവമാക്കാൻ, വിശുദ്ധ ഖുർആൻ സുന്ദരമായി പാരായണം ചെയ്ത് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ, ദിക്റുള്ളയിലൂടെ മനസ്സും ചിന്തയും മധരങ്ങളും പരിശുദ്ധമാക്കാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമെന്നാഥ. ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരുമാറാകണമെന്നാഥ. നീ ഞങ്ങളെ വിവേകമതികളും മുത്തഖികളും ഇസ്സത്തുള്ള മുസ്ലിം സമൂഹമാക്കി വളർത്തുകയും ഉയർത്തുകയും ചെയ്യുമാറാകണമെന്നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻകും വൽ അംബാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അല്ലാഹു മജ്റനാ മിനൻ നാർ, അല്ലാഹു മജ്റനാ മിനൻ നാർ, അല്ലാഹു മജ്റനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله. മരണം അറിയില്ലല്ലോ നമുക്ക്. നമ്മുടെ മക്കളെ ചുംബിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ട്, തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റവരും ഉടയവരുമുണ്ട്. ഇതേപോലെ ആരോഗ്യ ദടകാത്തരായി ജീവനുള്ളവരായി തിരിച്ചു പോകുമെന്ന് എന്തുറപ്പാണുള്ളത്? നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഒറ്റവരുടെയും ഉടയവരുടെയും മുന്നിൽ ചേതനയറ്റ ശവശരീരവും മയക്കൊണ്ടായിരിക്കാം. മയ്യത്ത് എന്നുള്ള പേര് സ്വീകരിച്ചു കൊണ്ടാവാം ഒരുപക്ഷെ നമ്മൾ എത്തുക, അറിയില്ല. അതുകൊണ്ട് മരണത്തെ മറക്കരുത്, പരലോകത്തെ വിസ്മരിക്കരുത്. ആ യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പണിയെടുക്കാൻ, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നതും അതാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും അവർ ഓർത്തിരുന്നു നാളെയുടെ ലോകത്തെ. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും ഈ ലോകത്തെക്കുറിച്ച് തലപുണ്ണാക്കാനും നമുക്ക് സമയങ്ങളേറെയുണ്ട്. നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ എത്രമാത്രം തലപുണ്ണാക്കുന്നു, ഉറക്കം വരാറില്ല നമുക്ക് അല്ലേ? ചില സമയങ്ങളിൽ ഉറങ്ങാൻ കടന്നാലും നമുക്ക് ഉറക്കം വരാറില്ല. ചിന്തിച്ച് ചിന്തിച്ച് എങ്ങനെ കൊണ്ടുപോകണം തന്റെ ബിസിനസ്സിനെ, എങ്ങനെ കൊണ്ടുപോകണം തന്റെ സ്ഥാപനത്തെ, എന്തൊക്കെ പണിയെടുക്കണം നാളെ ഓഫീസിൽ, എന്തെല്ലാം ഫയലുകൾ താൻ നീക്കണം, എന്റെ വീടിന്റെ പണി ഞാൻ എന്തെല്ലാം അത് ചെയ്യണം, എങ്ങനെയെല്ലാം പൈസ സ്വരൂപിക്കണം, എന്റെ മക്കളുടെ വിദ്യാഭ്യാസം എന്തെല്ലാം ഞാൻ അതിന് ചെയ്യണം. അവൻ 10-ാം ക്ലാസ് പാസ്സായി, അവന് പ്ലസ് ടുവിന് വിടണോ അതോ വേറെന്തെങ്കിലേക്കും വിടണോ, ഡിഗ്രി കഴിഞ്ഞു അവൻ ഇനി എന്ത് ചെയ്യണം, ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് വിടണമെങ്കിൽ സാമ്പത്ത് വേണം, അതിനെന്തെല്ലാം ചെയ്യണം. അങ്ങനെ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും അതേപോലെ തന്നെ പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന കാര്യത്തിൽ പെൺകുട്ടികളുണ്ട്, നല്ലൊരു കുടുംബത്തിലേക്ക് അവരെ വിടണം, എന്ത് ചെയ്യണം, അതിനു വേണ്ടി ചിന്തിക്കുന്ന ആളുകൾ തന്റെ വീടിന്റെ കാര്യം, തന്റെ മക്കളുടെ കാര്യം, തന്റെ കുടുംബത്തിന്റെ കാര്യം, തന്റെ കച്ചവടത്തിന്റെയും അതേപോലെ തന്നെ ഓഫീസിന്റെയും കാര്യത്തെ കുറിച്ച് മണിക്കൂറുകൾ തലപുണ്ണാക്കി ചിന്തിക്കുന്ന ആളുകൾ, സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ മകൻ മദ്യപിച്ച് മദ്യത്തിന് ഉടമപ്പെട്ട് ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വിവരം അറിയുമ്പോ വേദന കൊണ്ട് പൊളയുന്ന മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയങ്ങൾ അല്ലേ? മകളെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തി നല്ലൊരു രീതിയിൽ നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, പക്ഷേ അവിടെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾ, അതറിയുമ്പോ നമ്മുടെ മനസ്സിന് വേദന, എത്രമാത്രം പ്രയാസങ്ങൾ. നല്ലൊരു വീടുണ്ടാക്കി പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ, അതുമല്ലെങ്കിൽ വേറെന്തെങ്കിലും ഭൂകമ്പമോ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ, മനസ്സിലുള്ള പ്രയാസങ്ങൾ, മനസ്സിന്റെ ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ കൊണ്ട് പുറത്തു പറയാൻ കഴിയാതെ തന്റെ സങ്കടം ആരുമായി പങ്കുവെക്കണം, തുറന്നു പറയാൻ കേൾക്കാൻ. പ്രവാസികളായ നമ്മൾ ഒരു ഫ്ളാറ്റിൽ ഒരു റൂമിൽ താമസിക്കുമ്പോ തൊട്ടടുത്ത് കിടക്കുന്നവൻ തന്റെ അവസ്ഥ എന്തെന്ന് അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല, ആശ്വസിപ്പിക്കാനുള്ള മനസ്സവനില്ല. അവൻ അവന്റെ കാര്യം, എനിക്കെന്റെ കാര്യം തുറന്നു പറയാൻ ഒരു കൂട്ടുകാരനില്ലാതെ, തുറന്നു പറയാനുള്ള ഒരു അവസ്ഥയോ സാഹചര്യമോ ഇല്ലാതെ, മനസ്സിൽ ഇത്രമാത്രം പ്രയാസങ്ങളും വേദനകൾ കൊണ്ട് പേറിപ്പേറി നടന്ന് അതിന്റെ ഭാരം ഒടുവിൽ എവിടെ സമർപ്പിക്കപ്പെടുന്നു?
ടോയ്ലറ്റിന്റെ വാതിൽ തുറന്ന് ലോക്കിട്ട് പൊട്ടിക്കരയുന്ന എത്രയെത്ര പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? മനസ്സിന്റെ പ്രയാസം കേൾക്കാൻ ഒരു മനുഷ്യനില്ല, ആശ്വസിപ്പിക്കാൻ ഒരു കൂട്ടുകാരനില്ലാതെ എല്ലാം കൊണ്ടും മനസ്സിന്റെ വിഷമങ്ങൾ തേങ്ങിത്തേങ്ങലോടുകൂടെ പൊട്ടിക്കരയുന്ന എത്രയോ ആളുകൾ. പക്ഷേ എന്തിനു മാത്രം നമ്മൾ ഈ ലോകത്തെ കുറിച്ച് ചിന്തിച്ച് കരയാറുണ്ട്? എത്ര മാത്രം നമ്മൾ കരഞ്ഞിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ കരഞ്ഞിട്ടുണ്ട്? ആ കരഞ്ഞതിൽ ഭൂരിപക്ഷവും എന്തിനു വേണ്ടി? ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലേ? ഭൗതികമായ അവസ്ഥകളെ കുറിച്ചിട്ടല്ലേ നമ്മൾ കൂടുതൽ കരഞ്ഞത്? എന്നാൽ നാളെയുടെ ലോകത്തെ കുറിച്ച് കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എത്ര മാസമായി പരലോകത്തെ കുറിച്ച് ഓർത്ത് നമ്മൾ കരഞ്ഞിട്ട്? എത്ര കൊല്ലമായി ഖബറിലെ ശിക്ഷയെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട്? എത്ര വർഷമായി മരണം എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ട്? എത്ര കൊല്ലങ്ങളായി റബ്ബിനെ കുറിച്ച് ഓർത്ത് നമ്മൾ കരഞ്ഞിട്ട്? അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ. നിങ്ങൾക്കറിയോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സ് അബൂ മുസ്ലിം അശ്അരി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു, അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവേ അസ്സലാമു അലൈക്കും, സലാം മടക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു, വഅലൈക്കും അസ്സലാം. വിഷാദനായിരിക്കുന്ന ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന അബൂ മുസ്ലിം അശ്അരി റളിയല്ലാഹു അൻഹു, എന്തു പറ്റി അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രയാസം തോന്നുന്നല്ലോ, എന്താണ് പ്രശ്നം, എന്താണ് താങ്കൾ അലട്ടുന്ന കാര്യം? അദ്ദേഹം പ്രതികരിച്ചത്, അബൂ മൂസ, പടച്ചു തമ്പുരാൻ നമുക്ക് സ്വർഗം തരുമല്ലേ, അല്ല നമുക്ക് സ്വർഗം തരുമോ? ആ ചിന്തയാണ് എന്നെ നയിക്കുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കുകയാണ്, വിശ്വാസികളുടെ നേതാവേ അമീറുൽ മുഅ്മിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കടന്നു വന്ന പദയത്തിന്റെ കരങ്ങളിൽ പിടിച്ച് ബൈഅത്ത് ചെയ്തവരാണ് നമ്മൾ. പടച്ചു തമ്പുരാന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും സമർപ്പിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ജീവനും രക്തവും വരെ സമർപ്പിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ സംരക്ഷിക്കാമെന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് നമ്മൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാടുവിടാനും പ്രവാചകന്റെ കൂടെ ബദറിലും ഉഹദിലും അണിചേരാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ ഓരോ പ്രയാസഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ആദർശ പ്രബോധന രംഗത്ത് നമ്മൾ അടിയുറച്ചു നിന്നിട്ടുണ്ട്. റബ്ബ് നമ്മളെ കൈവിടില്ല. ഉമറേ, താങ്കൾ സമാധാനിക്കണമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോ നിറകണ്ണുകളോട് ഉമർ റളിയല്ലാഹു പ്രതികരിക്കുന്നത്, നാഥ, ഈ വിനയാന്വിതനായ ഉമറിന് ഇസ്ലാമിന്റെ മുഅ്മിനുകളുടെ ഖിലാഫത്ത് നീ എന്നെ ഏൽപ്പിച്ചു നാഥ, ഇന്നതാ ഈ വിനയാനിത നിന്നോട് കേണപേക്ഷിക്കുകയാണ് റബ്ബേ, സ്വർഗത്തിന്റെ ഒരു മൂലയിൽ, നിന്റെ വിശാലമായ സ്വർഗത്തിന്റെ ഒരു മൂലയിൽ ഒരൽപ്പം സ്ഥലം ഈ വിനീതനായ ഉമറിന് കനിയണനാഥ എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. ഈ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പടച്ചു തമ്പുരാനെ എന്റെ സുഹൃത്തായ അബൂ മുസ്ലിം അശ്അരിക്കും സ്വർഗത്തിന്റെ ഒരു മൂലയിൽ ഒരൽപ്പം ഇടം തന്ന് കനിയണമേ എന്ന് പറയുമ്പോ ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ എന്ന് പറയുന്ന അബൂ മുസ്ലിം അശ്അരി റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. ആ സഹോദരങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു, പരസ്പരം തേങ്ങിക്കരയുന്നു. എന്തിനു വേണ്ടി? നാളെയുടെ ലോകത്തിന് വേണ്ടി. റബ്ബേ, നിന്റെ ലോകത്ത്, നിന്റെ സ്വർഗത്തൊരൽപ്പം സ്ഥലം കനിയണമേ എന്നുള്ള ചിന്ത, അതിനെ കുറിച്ച് ഓർത്ത് കരയാൻ അവർക്ക് കണ്ണുനീരുണ്ടായിരുന്നു, അതിനുള്ള മനസ്സവർക്കുണ്ടായിരുന്നു, അതിനുള്ള ഈമാൻ അവർക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളിൽ ആരെങ്കിലും, നമ്മുടെ എത്രമാത്രം അടുത്ത സുഹൃത്തുക്കൾ, ഏതെങ്കിലും സുഹൃത്തുക്കളുമായി നമ്മൾ പരസ്പരം സംസാരിച്ച് പരലോകത്തെ കുറിച്ച് ഓർത്ത് കരയാൻ ഒരു തുള്ളി കണ്ണുനീര് ആ രംഗത്തൊന്നുറ്റി വീഴ്ത്താൻ നമുക്ക് കഴിഞ്ഞോ? ഇല്ലെങ്കിൽ എന്തു പറ്റി നമുക്ക്? നമ്മൾ മറന്നു പരലോകത്തെ, നമ്മൾ വിസ്മരിച്ചു പോയോ പരലോകത്തെ, അതിന്റെ യാഥാർത്ഥ്യ ബോധത്തിൽ നമ്മൾ തിരിഞ്ഞു കളഞ്ഞോ? പാടില്ല, മറന്നു വരണം, മടങ്ങി വരണം ആഖിറത്തിലേക്ക്, പരലോക ചിന്തയിലേക്ക് മടങ്ങി വരണം. നിങ്ങൾക്കറിയാലോ, ദുന്നൂറൈൻ എന്ന് പേരുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിനെ ഖബറ് കാണുമ്പോ തേങ്ങിക്കരയുകയാണ്. നിങ്ങൾക്ക് പോവാം മദീനയിൽ മസ്ജിദ് നബവിയുടെ അടുത്ത് 12,000-ലധികം സഹാബിവര്യന്മാരുടെ ഖബറിടം കാണാം. ബക്കിയിൽ എത്രയെത്രയോ ഖബറുകൾ, ലോകത്തെ ഉത്തമ തലമുറ എന്ന് പടച്ചു തമ്പുരൻ വാഴ്ത്തിയ ഒരു ഉത്തമ സമൂഹത്തിന്റെ സൃഷ്ടികൾ അവിടെ നിരന്ന് നിരന്ന് കിടക്ക. അതിനിടയിൽ കാണാം ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിന്റെ ഖബർ. ഖബർ കണ്ടാൽ തേങ്ങിക്കരഞ്ഞിരുന്ന വ്യക്തിത്വം, ജനത്തിൽ ബക്കയിൽ ഇടക്കിടക്ക് പോയി സന്ദർശിക്കുകയും പരലോകത്തെ കുറിച്ചോർത്ത്, ഖബറിന്റെ ശിക്ഷയെ കുറിച്ചോർത്തോർത്ത് കരയുന്ന ഇസ്ലാമിന്റെ ഖലീഫ, സ്വർഗത്തിലേക്ക് സ്വർഗത്തെ കുറിച്ച് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിത്വം, എങ്ങനെ കഴിഞ്ഞു അദ്ദേഹത്തിന് ഖബർ കാണുമ്പോ പൊട്ടിക്കരയാ? നമ്മൾ നാട്ടിലേക്ക് പോവാറില്ലേ? നമ്മൾ പോവാറുണ്ടോ? നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി ഒരു മിനിറ്റ്, ഒരു 5 മിനിറ്റ് എങ്കിലും ഇരുന്ന് തലതാഴ്ത്തി നിന്ന് പടച്ച തമ്പുരാനോടൊന്ന് പ്രാർത്ഥിക്കാൻ. എന്നെ പഠിപ്പിച്ച, എനിക്ക് ദീൻ പഠിപ്പിച്ചതെന്ന, എന്നെ മദ്രസയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എനിക്ക് പഠിപ്പിച്ചതെന്ന്, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കുന്നാതാ എന്ന് പറയാൻ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കുന്നാതാ എന്ന് പറയാൻ. ചെറുപ്പം മുതലേ താരാട്ടുപാട്ടിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള വിശുദ്ധവാക്യം എനിക്ക് കേൾപ്പിച്ചതെന്ന് എന്റെ പൊന്നുമ്മാക്ക് പുറത്തു കൊടുക്കുക എന്ന് പറയാൻ. അവരുടെ കബറിന്റെ അവസ്ഥ എന്തെന്ന് ആലോചിച്ച് ചിന്തിച്ച് കരയാൻ, എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർച്ച് കരയാൻ നമുക്ക് കഴിഞ്ഞു. നാട്ടിൽ പോകുമ്പോ നമുക്ക് കബറിടം സന്ദർശിക്കാൻ സമയമില്ല, നമുക്ക് കുറെ തിരക്കാൻ. 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാനാണ്? 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാനാണ്? ഞാൻ പോകാറ് ആകെ 20 ദിവസത്തെ ലീവിനാണ്. അതിനെവിടെ സമയം? കബറ് കാണാൻ ഇല്ലേ? നീ പോകേണ്ട ഇടം അവിടേക്കാണല്ലോ എന്റെ. അവിടെയൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് നമുക്കില്ലേ? ഇവിടെയും കബറുകളില്ലേ? ബഹ്റൈനിൽ വന്ന് എത്രയെത്ര സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടത്തെ കബറിടത്തിലേക്ക് നമുക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? എന്റെ, നമ്മൾ മറന്നുപോയി നമുക്കും വരാനിരിക്കുന്ന ആ ലോകത്തെ, നമ്മൾ വിസ്മരിച്ചു പോയി നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ലോകത്തെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തേങ്ങി കരഞ്ഞിരുന്നു നാളെയുടെ ലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട്. വിഭവ സമൃദ്ധമായ ഭക്ഷണ വിഭവങ്ങൾ മുന്നിൽ നിരത്തപ്പെടുന്നു, തേങ്ങിക്കരയുന്നു അദ്ദേഹം. ഭാര്യ ചോദിക്കുന്നു, എന്തു പറ്റി താങ്കൾക്ക്? അദ്ദേഹം പ്രതികരിച്ചത്, നിനക്കറിയോ എന്റെ ആത്മമിത്രം മുസ്അബ്, മുസ്അബ് റളിയല്ലാഹു അൻഹു സ്വർണ്ണക്കരണ്ടിയുമായി പിറന്ന വീണവൻ. പടച്ചതമ്പുരാന്റെ ആശയം ലാ ഇലാഹ ഇല്ലല്ലാ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം സർവവും റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ചവൻ. ഒടുവിന്റെ ഉഹദിന്റെ രണഭൂമിയിൽ പിടഞ്ഞു മരിക്കുമ്പോ ശരീരം മുഴുവൻ മറയ്ക്കാൻ മയ്യത്തിന്റെ തുണി പൂർണ്ണമല്ല. കാലു മറച്ചാൽ തല കാണും, തല മറച്ചാൽ കാണു കാണും. ഒടുവിൽ തലമറച്ച് കാലിന്റെ ഭാഗം ഇദ്ഹിറ പുല്ലു വെച്ച് ഖബറടക്കം ചെയ്യാൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. പടച്ചുതമ്പുരൻ കൊടുത്ത സർവസമ്പത്തും പടച്ചുതമ്പുരാന്റെ മാർഗത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദരിദ്രനായിക്കൊണ്ട് ശരീരം മുഴുവൻ പുതയുവാനുള്ള മയ്യത്തിന്റെ തുണി പോലും ഇല്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹം. വിഭവ സമൃദ്ധമായ ഭക്ഷണം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കഴിച്ചോ എന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഈ മദീനയിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ മദീനയിൽ അങ്ങാടിയിലും തുടങ്ങിയ ഞാൻ ഇന്ന് സമ്പന്നനാണ്, കോടീശ്വരനാണ്. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്കല്ല പടച്ചതൊമ്പനൻ പ്രതിഫലമായി ഈ വിഭവ സമൃദ്ധമായ ഭക്ഷണം തരികയാണോ? എങ്കിൽ എനിക്കത് വേണ്ട. റബ്ബിന്റെ കോടതിയിൽ അവന്റെ സ്വർഗം, അതാണ് നാഥ എന്റെ ആഗ്രഹം, അതാണ് എന്റെ കൊതി റബ്ബെ എന്ന് പ്രതികരിച്ച് കരയുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയോ, അതായിരുന്നു സഹാബത്ത് ഖബാബ് റളിയല്ലാഹു അൻഹു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു എന്നുള്ള കാരണത്താൽ തന്റെ ഉച്ചിയിൽ ചുട്ടു പൊള്ളുന്ന തീക്കനൽ വെച്ച് തല ഉരിഞ്ഞു കരിഞ്ഞു പോകുന്നു. രോമവും ഉച്ചയുമെല്ലാം തന്നെ കരിഞ്ഞു പോകുന്ന സമയത്ത് പോലും വേദന സഹിക്കവയ്യാതെ കൈകൾ അടക്കി പിടിക്കുന്ന ഖബാബ് റളിയല്ലാഹു അൻഹു അല്ലേ? ഖുർആൻ അങ്ങനെയാണല്ലോ അവരുടെ ആ പ്രതികരണത്തെ വിശേഷിപ്പിച്ചത്. പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാവുമ്പോ തിരിച്ചു വാളെടുത്തവന്റെ തലവെട്ടാതെ കൈകൾ അടക്കി പിടിച്ച അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്ന ഉദാത്തമായ ജിഹാദ് നടത്തിയ ആളുകൾ. ആ ജിഹാദ് ചെയ്യാനൊന്നും മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? വാളെടുത്ത് മറ്റവന്റെ ഹൃദയം കീറാൻ, അതിന് ജിഹാദിന്റെ പരിവേഷം നൽകിക്കൊണ്ട് ജിഹാദിനെ മൊത്തത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, സഹിക്കാനും ക്ഷമിക്കാനുള്ള ജിഹാദിന് തയ്യാറുണ്ടോ മുസ്ലിം സമൂഹം? തയ്യാറുണ്ടോ മുസ്ലിം സമൂഹം? അതിന് മാതൃകയാണ് ഖബാബ് റളിയല്ലാഹു അൻഹു. അത്രമാത്രം വേദന അനുഭവിച്ച വ്യക്തിത്വം, ശരീരവും മനസ്സും എല്ലാം അല്ലാന്റെ മാർഗത്തിൽ സമർപ്പിച്ച വ്യക്തിത്വം. രോഗിയായി കിടക്കുന്നു, സഹാബത്ത് സന്ദർശിക്കാൻ പോകുമ്പോ തേങ്ങി കരയുന്നു ആ സഹാബി വര്യൻ. എന്റെ കരയുന്നു ഹബാബെ, അല്ലാന്റെ മാർഗത്തിൽ സമർപ്പിച്ച ശരീരമല്ലേ ഇത്? അല്ലാന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ട ജീവിതമല്ലേ ഇത്? പക്ഷേ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, എന്റെ നാഥന്റെ മാർഗത്തിൽ ഞാൻ സഹിച്ചു ക്ഷമിച്ചു, അപ്പോഴെല്ലാം എനിക്ക് അടിയും തൊഴിയും ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതിന്റെ പേരിൽ കിട്ടി. പക്ഷെ ഇന്ന് റബ്ബ് എനിക്ക് സമ്പത്ത് തന്നിരിക്കുന്നു, ആ സമ്പത്ത് ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക്, ഞാൻ അനുഭവിച്ച സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമാണോ? എനിക്കത് വേണ്ട. ഇവിടെ വെച്ച് എന്റെ സമ്പാദ്യമായ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അത് ആ റൂമിലുണ്ട്, അതിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുക, വഴിപോക്കർക്കെല്ലാം അതെടുക്കാം എത്ര വേണമെങ്കിലും, എനിക്ക് റബ്ബിന്റെ സ്വർഗം മതി, എനിക്ക് എന്റെ റബ്ബിന്റെ പ്രീതി മതി എന്ന് പറഞ്ഞുകൊണ്ട് രോഗിയായി കിടക്കുമ്പോ തേങ്ങിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഖബാബ് റളിയല്ലാഹു അൻഹു മറന്നുപോയി അല്ലേ? നമ്മൾ എങ്ങനെ മറക്കാൻ കഴിയും നമുക്ക്? അവര് മറന്നില്ല പരലോകത്തെ. ഒരു വിശ്വാസിക്ക് മറക്കാൻ കഴിയില്ല ആദർശദാർഢ്യമുള്ള ഈ ഉദാത്തമായ ചരിത്രത്തിനുടമകളായ ഈ വ്യക്തിത്വങ്ങളെ. മറക്കരുത് നമ്മൾ. പരലോകം നമ്മൾ മറന്നാൽ, ആ പരലോകത്ത് ഓർത്തിരുന്ന സഹാബിവര്യന്മാരെ നമുക്ക് മറക്കേണ്ടി വരും. എന്നാൽ പരലോകത്ത് നമ്മളെ ഓർത്താൽ, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മളെ നയിക്കുന്നുവെങ്കിൽ നമുക്ക് മറക്കാനാവില്ല സഹാബിവര്യന്മാരെ. മരണത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞ്, നാളെയെ കുറിച്ച് ഓർത്ത് കരഞ്ഞ്, പരലോകത്തെ കുറിച്ച് ചിന്തിച്ച് പടച്ചു തമ്പുരാനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ച ലോകം കണ്ട ഉത്തമ തലമുറയുടെ വക്താക്കളെ മറന്നു കളയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പടച്ചു തമ്പുരാനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു പറഞ്ഞല്ലോ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തേങ്ങി തേങ്ങി കരയുന്നവനുണ്ടല്ലോ, അവന് സ്വർഗ അവന് അരിശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്നവൻ എത്ര പേരുണ്ട് നമുക്കിടയിൽ? അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് നമ്മൾ എത്ര മാസങ്ങളായി, എത്ര കൊല്ലങ്ങളായി, എത്ര എത്ര തവണ നമ്മൾ നമസ്കരിക്കാറുണ്ട്? ഏതെങ്കിലും ഒരു റക്അത്തിൽ, സുന്നത്ത് നമസ്കാരത്തിലോ ഫർള് നമസ്കാരത്തിലോ ഒരു സുജൂദിൽ ഒന്ന് കടന്നുകൊണ്ട് റബ്ബേ നീ എനിക്ക് പൊറുത്തുതാ, നരകശിക്ഷയെന്ന് ഈ ഉള്ളവനെ കാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നമുക്ക് വീഴ്ത്താൻ എത്ര തവണ നമ്മൾ ഈ ഫാറൂഖ് മസ്ജിദിൽ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഈ പള്ളിയിൽ നമ്മൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിറകണ്ണുകളോടെ സുജൂദ് ചെയ്തിട്ട് എത്ര കൊല്ലങ്ങളായി, ചെയ്തിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എന്തേ നമുക്ക് സുജൂദ് ചെയ്യുമ്പോ നമ്മുടെ കണ്ണുകൾ നിറയാത്തത്? എന്തേ ഖുർആൻ കേൾക്കുമ്പോ നമ്മുടെ കണ്ണുകൾ നിറയാത്തത്? എന്തേ ഉദ്ബോധന പ്രസംഗങ്ങൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സ് പടയ്ക്കാത്തത്? അല്ലേ, ഖുർആനുമായി ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? നമ്മൾ മറന്നുപോയി നമ്മുടെ പരലോകത്തെ, മറന്നുപോയി നമ്മുടെ മരണത്തെ, മറന്നുപോയി നമ്മുടെ നാളെയുടെ ലോകത്തെ. അരുത്, അത് നമ്മുടെ നാശത്തിലേക്കുള്ള വഴിയാവും. പരലോകം മറക്കുന്നവന് നന്നാവാനാവില്ല. പരലോകത്തെ ചവറ്റുകൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നവന് സ്വർഗകവാടകൾ പലർക്ക് തുറക്കപ്പെടില്ല. അതുകൊണ്ട് റബ്ബിനെ ഓർക്കുന്ന, നാളെയുടെ ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന മുത്തക്കികളാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം ഇന്നൊരു യാന്ത്രിക ജീവിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ എണീക്കും, നേരെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ഓഫീസിലേക്ക്, തിരിച്ചു വരും, ഭക്ഷണം കഴിക്കും, പിന്നെ കുറച്ചുറങ്ങും, പിന്നെ തിരിച്ചും ഓഫീസിലേക്ക് പോകുന്നു. അങ്ങനത്തിനിടയിൽ വല്ലാതെ രീതിയിൽ ഒരു യന്ത്രം കണക്കിയുള്ള ജീവിതം. അതിനിടയിൽ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം, നമ്മൾ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏറ്റെടുത്ത പല കാര്യങ്ങളും അത് കൃത്യമായി ചെയ്ത് ചെയ്യാൻ കഴിയാതെ അതിൽ അലസതയും അലംഭാവും മടിയും നമ്മുടെ ജീവിതത്തിൽ വരുന്നു. നമ്മൾ ഓർക്കേണ്ട പലതും നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ ചെയ്യേണ്ട പലതും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ കേവലം യാന്ത്രികമായ ജീവിതം. പക്ഷേ എത്ര എത്ര തിരക്കുണ്ടെങ്കിലും, എത്രമാത്രം മത്സര ബുദ്ധിയോടുകൂടെ നമ്മൾ ഈ ലോകത്തെ നോക്കിക്കാണുന്നുവെങ്കിലും അറിയണം, ചില ആളുകളുണ്ട് അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾ. അവർക്ക് എന്ത് തന്നെ കച്ചവട തിരക്കുണ്ടെങ്കിലും, എന്തുമാത്രം തിരക്കുണ്ടെങ്കിലും, എന്തുമാത്രം ഭൗതികതയുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പണിയെടുക്കുകയാണെങ്കിലും, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയോ സമ്പാദ്യത്തിന് വേണ്ടിയോ, അത് കച്ചവടമാകട്ടെ എന്ത് ഭൗതികമായ ചുറ്റുപാടുകളാകട്ടെ അല്ലാഹു അനുവദിച്ചതാകട്ടെ, അതിൽ എന്ത് തിരക്കുണ്ടെങ്കിൽ പോലും അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവർ അശ്രദ്ധ കാണിക്കില്ല. കൃത്യസമയത്ത്, ഓർക്കേണ്ട സമയത്ത് അവർ വരും. ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന് വിളിയാളൻ കേൾക്കുമ്പോ ഉത്തരം നൽകാൻ അവർക്ക് കഴിയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന്, ഖദ് ഖാമത്തിസ് സ്വലാ എന്ന് പറയുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും ജമാഅത്ത് നമസ്കാരത്തിന്. അതുകൊണ്ട് എന്തുമാത്രം തിരക്കുണ്ടെങ്കിലും അതൊന്നും പടച്ചു തമ്പുരാന്റെ മുന്നിൽ ഒരു കാരണമല്ലല്ലോ. ഞാൻ കച്ചവടത്തിന്റെ തിരക്കിലായിരുന്നു, കഫ്തീരിയിൽ എനിക്ക് കുറെ പണിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ എനിക്ക് കുറെ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു എന്നൊന്നും റബ്ബിന്റെ കോടതിയിൽ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ രംഗം വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു പറഞ്ഞല്ലോ, വയഖാമിസ് സ്വലാത്തി വഈതാഇസ് സക യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. എങ്ങനെ കഴിയുന്നു അവർക്ക് ഇത്രമാത്രം തിരക്കുള്ള, ഇത്രമാത്രം തിരക്കുള്ള ജീവിതത്തിൽ പോലും, ഇത്രമാത്രം തിരക്കുള്ള ജീവിതത്തിൽ പോലും കൃത്യമായി നമസ്കാരം നിർവഹിക്കാൻ, തന്റെ അവകാശം അല്ലെങ്കിൽ താൻ നൽകേണ്ട തന്റെ ബാധ്യത സക്കാത്ത് കൃത്യമായി നൽകാൻ, അതിന്റെ അവകാശപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ എങ്ങനെ കഴിയുന്നു അവർക്ക്? അതെ, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണഞ്ചി പോകുന്ന, ഹൃദയങ്ങളെല്ലാം കിട്ടുകിട്ട വിറപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തെ അവർക്ക് ഭയമാണ്. റബ്ബിന്റെ കോടതിയിലുള്ള ആ നിൽപ്പ് അത് അവരെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു, അവരെ ഏൽപ്പിച്ച കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ 24 അധ്യായം സൂറത്തുൻ നൂറിന്റെ 37 വചനത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഗൗരവമാണ് വിഷയം നമസ്കാരത്തിന്റെ കാര്യം. ഖുർആൻ പറഞ്ഞല്ലോ, മസലകക്കും ഫീ സക്കർ, നരകത്തിൽ ആപതിക്കുന്ന ആളുകളോട് ചോദിക്കപ്പെടും, എന്തേ ഈ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ എരിയുവാൻ മാത്രം എന്തപരാധം നിങ്ങൾ ചെയ്തു? നരകത്തിന്റെ വേദനയും യാതനയും അതിന്റെ എല്ലാവിധ പ്രയാസവും അനുഭവിച്ചുകൊണ്ട് കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രതികരണം, ലം നഖുമിൻ അൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല എന്ന്, വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, അതേപോലെ വലം യകൂ നുതഈമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായില്ല, നമസ്കരിച്ചില്ല ഞങ്ങൾ, പാവപ്പെട്ട എത്രയോ ആളുകളുണ്ട് അവരെ ഞങ്ങൾ പരിഗണിച്ചില്ല, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, കാലചക്രത്തിന്റെ കറക്കം അനുസരിച്ച് ഒഴുക്കിന് അനുകൂലമായി ഞങ്ങൾ നീന്തി, ലോകം എങ്ങനെയോ, മനുഷ്യരെങ്ങനെയോ, അവനെങ്ങനെയോ, അവളെങ്ങനെയോ, അതേപോലെ ഞാനും, ആ കുടുംബം എങ്ങനെയോ അതേപോലെ എന്റെ കുടുംബവും, ആ വ്യക്തി എങ്ങനെയോ അതേപോലെ അനുകരിക്കുക, അവിടെ വല്ല ദീനുമുണ്ടോ, അവിടെ പ്രവാചകന്റെ മാതൃകയുണ്ടോ, അതൊന്നും നോൽക്കാതെ ഈ കേവല ഭൗതികതയുടെ സുഖാഡംബരങ്ങളിൽ മുഴുകിക്കൊണ്ട് ഒഴുക്കിന് അനുകൂലമായി നീന്ത, കാലചക്രത്തിന്റെ കറക്കം അനുസരിച്ചുകൊണ്ട് സ്വന്തം അഭിമാനവും ഇസ്സത്തും എല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ജീവിതം, അടിച്ചു പൊളിച്ചുള്ള ജീവിതം. അതുകൊണ്ട് നാളെയുടെ ലോകത്തെ പ്രതിഫല ദിവനത്തെ ഞങ്ങൾ നിഷേധിച്ചു തള്ളുകയും ചെയ്തു. അതുകൊണ്ട് വളരെ ഗൗരവമാണ് വിഷയം നമസ്കാരം, അത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ജീവിതത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും, എത്രമാത്രം കച്ചവടമോ, അതുപോലെ നിങ്ങൾക്ക് എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും, അള്ളാഹുവിനെ ഓർക്കാൻ നിങ്ങൾ മറന്നു പോകരുത്, സാധുവിന് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല മുക്ക് മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് പള്ളിക്ക് പുറത്തു പോകുന്ന സമയത്ത് പള്ളിയുടെ മൂലയിൽ ഇരുന്നൊരു കുട്ടി തേങ്ങുകയാണ്. വല്ലാത്ത സംഭവമാണത്, മനസ്സിനെ തൊട്ടുണർത്തുന്ന ചിന്ത. എല്ലാ സഹാബിമാരും പോയി നബി ആ കുട്ടിയുടെ മുന്നിൽ മുട്ടുകൾ ഇരുന്നു കൊണ്ട് ചോദിച്ചു, മകനെ എന്തേ കരയുന്നത്? തേങ്ങി തേങ്ങി കരയുന്ന കുട്ടിയോട് റസൂലുള്ള ചോദിക്കുന്നു, കുട്ടികളുടെ താല്പര്യമാണ് പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടി തേങ്ങിക്കൊണ്ട് പറഞ്ഞു, നബിയെ, എന്റെ ഉപ്പ അല്ലാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് രക്തസാക്ഷിയായി ഈ ലോകത്തോട് വിട പറഞ്ഞു, എനിക്കുപ്പയില്ല, എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ, എന്റെ മകനെ എന്ന് വിളിക്കാൻ എനിക്ക് ഉപ്പയില്ല റസൂലെ. പിന്നെ എന്റെ രോഗിയായ മാതാവും ഈ ലോകത്തോട് വിട പറഞ്ഞു, എന്നൊന്ന് ചുംബിക്കാൻ, ഒന്ന് തലോടാൻ, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ഉപ്പയോ ഉമ്മയോ ഇല്ല, ആരുമില്ല എനിക്ക് എന്ന് പറഞ്ഞ് ആലോചിച്ച് ചിന്തിച്ച് കരയുന്ന കുട്ടിയെ നിറകണ്ണുകളോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് അനച്ചു പിടിച്ചുകൊണ്ടും പറഞ്ഞത്, ഉപ്പയായി ഞാൻ പോരെ നിനക്ക്, ഉമ്മയായി ആയിഷ ബീവി പോരെ നിനക്ക്, വാ മകനെ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമിനെ എങ്ങനെ പരിഗണിക്കണം, സ്വന്തം മകനെ പോലെ, അല്ലെങ്കിൽ സ്വന്തം സ്വന്തത്തെ പോലെ സ്നേഹിക്കാൻ, മിസ്കീനെ സഹായിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സാരോപദേശങ്ങളിൽ അധികവും നിങ്ങൾ വാതിദൽ കുർബ ഹക്ക, അടുത്ത കുടുംബക്കാരുടെ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കുന്നതും എന്ന് പറയുന്നതോടൊപ്പം തന്നെ മിസ്കീന്റെ കാര്യം ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് എടുത്തു പറഞ്ഞു, എന്തേ പക്ഷെ മിസ്കീനുകളെ നമ്മൾ അവഗണിക്കുന്നു അല്ലേ, അവരുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ താല്പര്യം കാണിക്കാറില്ല. ഇവിടെ നാട്ടിൽ സ്കൂൾ ഇറങ്ങുന്ന സമയത്ത്, ഇവിടെ സ്കൂൾ ഇറങ്ങുന്ന സമയത്തെല്ലാം പുസ്തകം വാങ്ങിക്കാൻ കഴിയുക, നിങ്ങൾക്കറിയോ നാട്ടിൽ ഒരു മാന്യമായ രീതിയിൽ ഒരു യൂണിഫോം പോലും വാങ്ങിക്കാനോ തെപ്പിക്കാനോ പൈസ അല്ലാതെ പ്രയാസപ്പെടുന്ന മക്കൾ, തന്റെ കൂടെ ഇരിക്കുന്നവൻ പുതിയ വസ്ത്രം ഇട്ട് വരുമ്പോ, പുതിയ നോട്ട്ബുക്കും പുതിയ പെൻസിലും പുതിയ പേനയുമായി വരുമ്പോ, തന്റെ വാപ്പാക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പൈസ അല്ല, തന്റെ ഡ്രസ്സാകട്ടെ രണ്ടു മൂന്ന് കൊല്ലോ നാലു കൊല്ലം മുമ്പോ എടുത്ത യൂണിഫോമാണ്, അതാകെ നരച്ചു പോയിരിക്കുന്നു. നോട്ട്ബുക്ക് വാങ്ങിക്കാൻ പൈസ അല്ല, പേന വാങ്ങിക്കാൻ പേനയ്ക്ക് പൈസ അല്ല, അതേപോലെ പെൻസിൽ വാങ്ങിക്കാൻ പൈസ അല്ല, എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ 5 പൈസ അല്ല. തന്റെ കൂടെയുള്ളവൻ നല്ല മിഠായിയും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കഴിക്കുന്ന സമയത്ത് ഒരു മൂലയിൽ പോയി തേങ്ങിക്കരയുന്ന എത്ര കുഞ്ഞു മനസ്സുകൾ ഉണ്ടറിയോ നമുക്കിടയിൽ. മുസ്ലിം കുട്ടികൾ പരിഗണിക്കുന്നില്ല അല്ലെ നമ്മൾ, നമ്മുടെ അയൽവാസികളായ ആളുകൾ. നിങ്ങൾക്കറിയോ, അടുത്ത് നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞു, വല്ലാതെ മനസ്സിന് വേദനിപ്പിച്ചു, ഒരു കുട്ടിയെയും കൊണ്ട് ഉമ്മ നടന്നു വരിക, അപ്പോഴാ കുട്ടിന്റെ കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ഉമ്മയുണ്ട് അവരുടെ മാതാവും, രണ്ടാളും കൂടി ഇരിക്കുക, ആ കുട്ടി കരയ, എന്താ കരയണെന്ന് ചോദിച്ചപ്പോ ഉമ്മാനോട് അവർ പറയണ് വിശക്കുന്നു ഉമ്മാന്ന്, വിശക്കുന്നു, ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ല, ഭക്ഷണമില്ല വീട്ടിൽ, പട്ടിണിയാണ്. 3-4 കുട്ടികളുള്ള ആ കുടുംബം ആലോചിച്ചോക്കി, അങ്ങനെ എത്ര കുടുംബമുണ്ട്, നമ്മുടെ അയൽവാസികളായ ആളുകൾ, നമ്മുടെ അടുത്ത കുടുംബങ്ങളായ കുഞ്ഞുമക്കൾ നമ്മൾ പരിഗണിച്ചില്ല അല്ലേ. ഗൾഫിൽ നിന്ന് നമ്മൾ പൈസ അയക്കാറ് നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് ഒരു യൂണിഫോം എടുത്തു കൊടുക്കുമ്പോ ഒരു പേനയെങ്കിലും ഒരു പെൻസിലെങ്കിലും ഒരു ചെറിയ നോട്ട്ബുക്കെങ്കിലും നമ്മുടെ അയൽവാസിയുടെ കൂട്ടുകാരന്റെ മകന്, നമ്മുടെ അടുത്ത കുടുംബക്കാരന്റെ കുട്ടിക്ക് കൊടുക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ, അല്ല തന്നതല്ലേ ഈ സമ്പത്ത്, അല്ല തന്നതല്ലേ ഈ സൗകര്യം, റബ്ബ് വിചാരിച്ചാൽ തകർക്കാൻ റബ്ബിന് കഴിയും. പക്ഷേ നമ്മൾ തയ്യാറാകുന്നില്ല, മനസ്സ് വിശാലമാകുന്നില്ല. അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മനസ്സിന്റെ വിശാലത എങ്ങനെയെന്ന് പഠിപ്പിച്ചു, സഹാബത്ത് അത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. എന്നിട്ട് പോലും നമുക്ക് മനസ്സൊന്ന് തുറക്കാൻ, നമ്മുടെ കുട്ടികളെ പോലെ, സ്വന്തത്തെ പോലെ നമ്മുടെ അയൽവാസികൾ, അയൽവാസികളുടെ മക്കളെ നോക്കി കാണാൻ നമുക്ക് കഴിയണില്ല. അല്ലേ, എന്റെ പരലോകബോധം നമുക്ക് കുറഞ്ഞു പോയി. പരലോകബോധം ഉണ്ടായിരുന്നുവെങ്കിൽ കഴിയില്ല നമുക്ക് നാളെയുടെ ലോകത്തെ കുറിച്ചുള്ള പ്രതിഫല ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ കഴിയില്ല നമുക്ക് അവിടെ കുടുസതയാകാൻ. മനസ്സിന്റെ കുടുസതയിലേക്ക് നമ്മൾ പോവില്ല. അതുകൊണ്ട് പരലോകത്തെ വിസ്മരിക്കലാണ് സകലവിധ തിന്മകൾക്കും സകലവിധ നാശത്തിനും കേദാരവും ആധാരവും എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തിരിച്ചു വരാം നമുക്ക് നമ്മുടെ റബ്ബ് പഠിപ്പിച്ച പരലോക ചിന്തയിലേക്ക്, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആവർത്തിച്ച് നമ്മളെ ഉദ്ബോധനം നടത്തിയ പരലോകത്തിലേക്ക്. നീണ്ട 13 കൊല്ലം മക്കാ ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹും പരലോകവുമായിരുന്നു. മദീന കാലഘട്ടത്തിലാണ് ജീവിതത്തിന്റെ വൈയക്തിക, കുടുംബ, അയൽവക്ക, സാമൂഹ്യ, ദാമ്പത്യ, രാഷ്ട്ര മേഖലകളിലുള്ള വിധിവിലക്കുകളും നിയമങ്ങളും നിയമാനുശാസനങ്ങളും അവതരിപ്പിക്കപ്പെടുന്നത് എങ്കിൽ ആദ്യത്തെ 13 കൊല്ലവും ലാ ഇലാഹ ഇല്ലല്ലാഹും ആഖിറത്തുമായിരുന്നു. എന്തേ ആഖിറത്ത് എന്നുള്ള ചിന്ത, ആ പരലോകബോധമാണ്. മദ്യം നിഷിദ്ധമാണ് എന്നുള്ള വിശുദ്ധ ഖുർആന്റെ വചികൾ അവതരിപ്പിക്കപ്പെട്ടപ്പോ ആ ചഷകങ്ങൾ തല്ലിത്തകർക്കാൻ അവർക്ക് പ്രചോദകമായ ഘടകം ഇല്ലെങ്കിൽ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നത് തെറ്റാണ്, ഇന്നത് റബ്ബിന് ഇഷ്ടമല്ല, അത് പാപമാണെന്ന് കേട്ടാൽ തിരുത്താൻ നമുക്ക് കഴിയണമെങ്കിൽ, അതിന് തിരിഞ്ഞു വരാൻ കഴിയണമെങ്കിൽ നമുക്ക് പരലോകത്തെ കുറിച്ചുള്ള ബോധമുണ്ടാകണം. അതിൽ അല്പം കുറവാണെങ്കിൽ ആ കർമ്മത്തിലും നമ്മുടെ നിലപാടുകളും വളരെ പിന്നിലായിരിക്കും. എത്രമാത്രം പരലോക ചിന്ത ശക്തമോ അത്രമാത്രം നീമാനികമായ ധാർഢതയിലേക്ക് ഉയരാൻ, നന്മകളിലേക്ക് കുതിക്കാൻ, തിന്മകളിൽ നിന്ന് മാറാനും നമുക്ക് കഴിയും. അതുകൊണ്ട് പടച്ചതും വരാനേ അറിയണം. പരലോകത്തെ കുറിച്ചുള്ള ചിന്ത സദാസമയവും നമ്മളെ നയിക്കേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും നമുക്കിടയിൽ തന്നെ, പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് പ്രവാസികളുടെ മക്കൾ, പ്രവാസികൾ, നമ്മൾ ധാരാളം പൈസ അയച്ചു കൊടുക്കാറുണ്ട് നാട്ടിലേക്ക് മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പല രീതിയിൽ. അവൻ എന്തു ചെയ്യുന്നു നമ്മൾ അന്വേഷിക്കാറില്ല, അവൻ ഏതു വഴിക്ക് ചെലവഴിക്കുന്നു നമ്മൾ അന്വേഷിക്കാറില്ല. അത്തരം പൈസ കൊണ്ട് ഇന്നത്തെ മക്കൾ, എല്ലാ മക്കൾ എന്നല്ല ഞാൻ പറഞ്ഞത്, അടുത്ത കാലത്തെ ചില പഠനങ്ങൾ ഞെട്ടിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ നമ്മൾ അയച്ചു കൊടുത്ത പൈസ കൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ വെറുക്കുന്ന, ഇസ്ലാം വെറുക്കുന്ന, റബ്ബ് വെറുക്കുന്ന രീതിയിൽ ചെലവഴിക്കുന്നു. നമ്മുടെ മക്കൾ നമ്മൾ അറിയാതെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അരുത്, ആരവസ്ഥ വരാതെ സൂക്ഷിക്കണമെങ്കിൽ നിരന്തരമായിട്ട് അവനെ അന്വേഷിക്കണം. ഫോൺ ചെയ്യുന്ന സമയത്ത് മകനെ ഇന്ന് സുബി നമസ്കരിച്ചോ, ഇന്ന് ലുഹറിന് പോയോ നീ, അങ്ങനെ ഒന്ന് ചോദിക്കാൻ, അതിൽ ചെന്ന് കുടുംബത്തോടൊന്ന് ചോദിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ഒരു കത്ത് എഴുതുന്ന സമയത്ത് എങ്ങനെയാണ്, അവൻ മദ്രസയ്ക്ക് പോവാറുണ്ടോ? അവൻ ഖുർആൻ ലേണിങ്ങിന് പോവാറുണ്ടോ? അവിടെ കൃത്യമായി വെള്ളിയാഴ്ച ഖുതുബയിൽ അവൻ നേരത്തെ എത്താറുണ്ടോ? നമ്മൾ അന്വേഷിക്കാറില്ല അല്ലേ, നമ്മൾ അന്വേഷിക്കാറില്ല അല്ലേ. ഇല്ലെങ്കിൽ മാറണം, മാറ്റണം നമ്മുടെ അത്തരം ചിന്തകളെ. എന്നിട്ട് ഈ രീതിയിൽ ഇസ്ലാം തൃപ്തിപ്പെടുന്ന, റബ്ബ് തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ സ്വഭാവങ്ങളെ ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന്. വഖൂദുഹന്നാസു വൽ ഹിജാറ, അല്ലേ, വളരെ ഗൗരവമായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എരിയപ്പെടും അത്, ഹൃദയങ്ങളെ കരിച്ചു കളയുന്ന, മനുഷ്യനെ കരിച്ചു കളയുന്ന നരകാഗ്നി, അതിന് രക്ഷപ്പെടണം നിങ്ങൾ. അതുകൊണ്ട് അൻഫുസകും നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ രക്തത്തിൽ നിപ്പറുന്ന നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഇണകളെ, നിങ്ങളുടെ ഉപ്പാൻ ഉമ്മാനെ, നിങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളെ സൂക്ഷിക്കണം നിങ്ങൾ. അവർ നരകത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ, നമുക്കതില്ല എങ്കിൽ, അവരെ പരലോകബോധത്തിലേക്കും ചിന്തയിലേക്കും കൊണ്ടുവരാൻ, നമ്മൾ ഇതുപോലൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ അതിന്റെ CD ഒന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ, നമ്മളൊരു പുസ്തകം വായിച്ച് ആ പുസ്തകം നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ, നന്മ ചെയ്യാൻ നമുക്ക് ആ പുസ്തകമോ അല്ലെങ്കിൽ ആ CD അല്ലെങ്കിൽ ഒരു പ്രഭാഷണമോ പ്രചോദക ഘടകമായിട്ടുണ്ട് എങ്കിൽ, അതെന്റെ ആ പ്രസംഗമോ ആ CD ആ പുസ്തകമോ എന്റെ മകനോ എന്റെ മകൾക്കോ എന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രചോദകമായി തീരണമെങ്കിൽ അത് കൊടുത്തയക്കണം. നാട്ടിലെത്തട്ടെ, നാട്ടിൽ നിന്ന് എന്തെല്ലാം നമ്മൾ കൊണ്ടുപോവാറുണ്ട്, എന്തെല്ലാം മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാം കൊണ്ടുപോവാറുണ്ട് അല്ലേ, ഭൗതികമായ പലതും, അവൻ ആവശ്യപ്പെട്ട, അവൾ ആവശ്യപ്പെട്ട, കുടുംബം ആവശ്യപ്പെട്ട പലതും, അതിന്റെ കൂടെ എല്ലാം കൊണ്ടും നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷയ്ക്കുതകുന്ന വിശുദ്ധ ഖുർആന്റെ ഒരു പരിഭാഷ മകന് വാങ്ങിച്ചു കൊടുക്കാൻ, അതല്ലെങ്കിൽ ഉദ്ബോധന പ്രസംഗങ്ങളുടെ CD അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ, നല്ല പുസ്തകങ്ങൾ, ഇസ്ലാമികമായ ആദർശബോധമുള്ള പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, നമുക്ക് കഴിയാറില്ല എങ്കിൽ നമുക്ക് അവരോടുള്ള സ്നേഹം യഥാർത്ഥ സ്നേഹമാണോ അതോ കപട സ്നേഹമാണോ? അതുകൊണ്ട് കപട സ്നേഹത്തിനുടമകൾ ആകരുത് നമ്മൾ, മറിച്ച് മനസ്സ് തുറന്ന ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്ന സ്നേഹത്തിനുടമകളാകണം. അതിന് പരലോക ബോധം ഓരോ നിമിഷവും നമ്മൾ നയിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. അതുകൊണ്ടല്ലേ എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ ബീവി എന്ന് പ്രതികരിച്ച റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയോടക്കം പറഞ്ഞത്, നിന്റെ പരലോകത്ത് നിനക്ക് രക്ഷ വേണമെങ്കിൽ നീ തന്നെ പണിയെടുക്കണം. ഈ ഉപ്പാക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല നാളെയുടെ ലോകത്ത്. ഇന്ന് നിനക്ക് ആവശ്യപ്പെടാം, ഈ ഉപ്പാന്റെ പരിധിയിൽ നിന്നും പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്തു തരാൻ എനിക്ക് കഴിയും, പക്ഷേ നാളെയുടെ ലോകത്ത് ഫാത്തിമ എനിക്ക് കഴിയില്ല എന്ന് പ്രതികരിക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മുറിയുടെ വാതിലിൽ കൂട്ടിക്കൊണ്ടാ തുസല്ലിയാൻ, മക്കളെ നിസ്കരിക്കുന്നില്ല എന്ന് വിളിച്ചു ചോദിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്നേഹം, മനസ്സിൽ നിന്നും പുറത്തു വരുന്ന സ്നേഹം, പരലോക ചിന്തയിൽ നിന്നും പടച്ചു തമ്പുരാനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്നും ഉരുത്തിരിയുന്ന സ്നേഹം. അതുകൊണ്ട് പരലോകത്തെ മറക്കരുത്, നമ്മുടെ റബ്ബിനെ നമ്മൾ മറക്കരുത്. എല്ലാം കൊണ്ടും അതിൽ നിന്നും മാറിക്കളഞ്ഞാൽ അല്ലാഹു പറയുന്നു നോക്കണം, ومن اعرض عن ذكري فان له معيشه ضنكا ونحشره يوم القيامه اعمى. ربني ഓർക്കുന്നതിൽ നിന്ന്, പടച്ചു തമ്പുരാനെ ഓർക്കുന്നതിൽ നിന്ന്, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ നിന്ന് നിങ്ങൾ മാറിക്കളഞ്ഞാൽ, നിങ്ങൾ അശ്രദ്ധ കാണിച്ചുകൊണ്ട് മാറിക്കളഞ്ഞാൽ, ഫഇന്ന ലഹു മഈശത ലങ്ക, അവൻ ഏറ്റവും കുടുസമായ അവസ്ഥയായിരിക്കും അനുഭവിക്കാൻ ഇരിക്കുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, നാളെയുടെ ലോകത്ത് കണ്ണു കാണാത്തവനായിക്കൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, പുനർജീവിപ്പിക്കപ്പെടും. കണ്ണു കാണാത്തവനായിക്കൊണ്ട് അവൻ പറയും, ഖാല റബ്ബി മഹശർതനി അഅമ വഖദ് കുന്തു ബസീറ, ഞാൻ കണ്ണു കാണുന്നവനായിരുന്നല്ലോ, പക്ഷെ ഇതാ ഞാൻ ഈ സമയത്ത് അന്ധനാണ്. എന്തേ എന്ന് പ്രതികരിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ മറക്കുന്ന ആളുകൾ, പരലോകത്തെ വിസ്മരിക്കുന്ന ആളുകൾ. അല്ലാഹു പറഞ്ഞത് അങ്ങനെ തന്നെ നീ എന്നെ മറന്നു, എന്റെ ദൃഷ്ടാന്തങ്ങളെ നീ മറന്നു കളഞ്ഞു, അതുകൊണ്ട് തന്നെ ഇതേ ഈ സമയവും ഞാൻ നിന്നെയും മറക്കുന്നു. അതെ, നീയും ഇന്ന് വിസ്മരിക്കപ്പെടുന്നു എന്നാൽ നീ എന്നെ മറന്നില്ലേ? എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ലേ? വിശുദ്ധ ഖുർആൻ നിന്റെ മുന്നിൽ തലയുയർത്തിരുന്നില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ മാതൃക നിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ലേ? ലോകം കണ്ട ഉത്തമ തലമുറയുടെ ജീവചരിത്രം, സഹാബിവര്യന്മാരുടെ ചരിത്രം നിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ലേ? നീ കണ്ടു പഠിച്ചില്ല, നീ കേട്ടു പഠിച്ചില്ല. അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഖുർആൻ പഠിക്കാനുള്ള ഖുർആൻ ലേണിംഗുകൾ ഇതേ അൽ ഫുർഖാൻ സെന്ററിന് കീഴിൽ ഇന്ന് പല സെന്ററുകളിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ബഹ്റൈൻ എത്ര കൊല്ലം ജീവിച്ചു അല്ല ചോദിക്കുകയാണ്, ജീവിതത്തിന്റെ ഒരു പ്രധാന വർഷങ്ങൾ നീ എന്ത് ചെയ്തു? ഞാൻ ബഹ്റൈനിൽ സമ്പാദിക്കുകയായിരുന്നു റബ്ബേ. എന്നാൽ നിന്റെ പരലോകത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ? അതെ, അതാ നീ പഠിപ്പിച്ചു തന്ന, നീ എന്നെ നന്നാക്കാൻ വേണ്ടി അവതരിപ്പിച്ച നിന്റെ ഖുർആനിനെ വായിക്കാനും പഠിക്കാനും എനിക്ക് കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരാഴ്ചയിൽ എനിക്ക് എന്ത് തന്നെ തിരക്കുണ്ടായിരുന്നാലും ഒരു ദിവസം ഞാൻ അതിനു വേണ്ടി കണ്ടു. ഹദീസ് പഠിക്കാൻ ഒരു ദിവസം ഞാൻ കണ്ടു. ഉദ്ബോധന പ്രസംഗങ്ങളിലൂടെ എന്റെ മനസ്സിനെ നന്നാക്കാനും ഈമാനിനെ ഉയർത്താനും ഞാൻ പരിശ്രമിച്ചു റബ്ബേ. എന്റെ കഴിവിന്റെ പരമാവധി ഒടുവിൽ നിന്നെ ഓർത്ത് കരയാൻ എനിക്ക് കണ്ണുനീരുണ്ടായിരുന്നു എന്ന് പ്രതികരിക്കാനെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെക്കാൾ ദുർഭാഗ്യവാന്മാരായി ലോകത്ത് മറ്റാരാണ് ഉണ്ടാവുക? അതുകൊണ്ട് വേണ്ട, റബ്ബിന്റെ ശാപതാപ കോപങ്ങൾക്ക് വിധേയരാകാനുള്ള കൽപ്പ് നമുക്കില്ല. അവന്റെ തൃപ്തിയാണ് നമ്മുടെ താല്പര്യം, അവന്റെ തൃപ്തിയാണ് നമ്മുടെ ആഗ്രഹം, അവന്റെ കരുണയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ കരുണയ്ക്ക് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പരിശ്രമിക്കാനും പണിയെടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ നേട്ടവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് തോന്നാം സ്വർഗം പടച്ചു തമ്പുരാൻ നമുക്ക് തരും, എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്താൽ പടച്ചു തമ്പുരാൻ കുറച്ച് നരകത്തിലിടും, എന്നിട്ട് അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ നയിക്കാറ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും അവൻ ആഗ്രഹിച്ചു പോവരുത് നരകം. ഒരു നിമിഷം പോലും അവന്റെ ചിന്തയിൽ കുറച്ച് നരകത്തെ കടന്ന് പിന്നെ സ്വർഗം കിട്ടുമല്ലോ, അതുകൊണ്ട് നരകം കുഴപ്പമില്ല, കഴിയില്ല. ഒരു നിമിഷം പോലും നരകത്തിന്റെ യാതനകളെ വേദനകളെ അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല, പിന്നെയാണ് ഒരു നീണ്ട സമയം. അതുകൊണ്ട് ഒരിക്കലും നരകത്തെ ആഗ്രഹിക്കരുത്, സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം, അധ്വാനിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അത്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നരകത്തെ കുറിച്ചുള്ള വരികൾ വായിക്കുമ്പോ പ്രവാചകൻ തേങ്ങിയിരുന്നു. പ്രവാചകന്റെ ശബ്ദം ചൂടുവെള്ളം തെളിക്കുമ്പോഴുള്ള ശബ്ദം പോലെ പ്രവാചകൻ അധരങ്ങൾ വിതുമ്പിയിരുന്നു. പ്രവാചകന്റെ ശബ്ദം ഹവിദുബൽ സഹാബത്ത് കേട്ടിരുന്നു. അത് കേട്ട് വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് സഹാബത്ത് അവരുടെ നീണ്ട താടികളിലൂടെ അവരുടെ കണ്ണുനീർ തുള്ളികൾ ഉറ്റിറ്റ് ആ പള്ളിയിലെ മണൽത്തരികൾ നനഞ്ഞു, ചരിത്രം പറയുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും നാളികളുടെ ലോകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞുവെങ്കിൽ, മഹദി ആയിഷ ബീവി സത്യവിശ്വാസികളുടെ അമ്മയായ ആയിഷ ബീവി പോലും പരലോകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുമ്പോ നമുക്ക് സമയമില്ല റബ്ബിനെ ഓർത്ത് കരയാൻ. പരലോക ചിന്തയെ കുറിച്ചും ശിക്ഷയെ കുറിച്ചും ഓർത്ത് കരയാൻ നമുക്ക് സമയമില്ല അല്ലേ? അതുകൊണ്ട് പാടില്ല. സദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ തേങ്ങി കരഞ്ഞിരുന്നു. ഇതേപോലെ തന്നെ ഏതേത് സഹാബിവര്യന്മാരുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അത് ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ, ആരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു? ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തിത്വം, ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത വ്യക്തിത്വം, ഇസ്ലാമിക ഖിലാഫത്തിന് രണ്ടാമത്തെ ഖലീഫയായി ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട വ്യക്തിത്വം, സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിത്വം, അദ്ദേഹത്തിന് ചില ആഗ്രഹങ്ങൾ പോലും വിശുദ്ധ ഖുർആൻ ആയത്തുകളായി പരിണമിക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് പോലും അത്രമാത്രം ശ്രേഷ്ഠത കൈവരിച്ച വ്യക്തിത്വം, ആ ഉമർ റളിയല്ലാഹു പോലും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തേങ്ങിക്കരഞ്ഞിരുന്നു. എന്തിന് നാഥ, ആരുമായിരുന്നില്ല ഉമർ. ഈ പ്രദേശത്തെ കേവലം ഒരു കാട്ടുരവിയായ ഉമറിനെ ലൈലയിലുള്ള പഠിപ്പിച്ച് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച നാഥ, ഇന്നതാ ഇസ്ലാമിന്റെ ഖിലാഫത്ത് നീ എന്റെ കയ്യിൽ തന്നിരിക്കുന്നു, ഒരു വലിയ സമൂഹത്തിന് ഉത്തരവാദിത്തമാണ് നീ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് റബ്ബേ. അങ്ങനെ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ഒട്ടക കുട്ടി വിശന്നു വലഞ്ഞു മരിച്ചാൽ അതിന് പോലും ഈ ഉമർ നിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് തേങ്ങിക്കറിയാനുള്ള കണ്ണും മനസ്സും കണ്ണുനീരും ഉമർ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളിൽ പലരും ഉത്തരവാദിത്വ ബോധമുള്ളവര്, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് കുടുംബനാഥൻ എന്ന നിലയിൽ, അതേപോലെ തന്നെ സംഘടനാ തലങ്ങളിലാണെങ്കിൽ അതിനുത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, ഓരോ മേഖലയിലും ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് നമ്മൾ. ഉത്തരവാദിത്വം നമുക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയാൽ റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. പടച്ചതമ്പുരാന്റെ വിചാരണയെ അഭിമുഖീകരിക്കാനുള്ള കെൽപ്പുണ്ട് നമുക്ക്. അല്ലാഹുവിന്റെ ശാപതാപകോപങ്ങൾ ഏറ്റുവാങ്ങിക്കാൻ കഴിയുമോ നമുക്ക്? ഇല്ല എങ്കിൽ വേണ്ട നമുക്ക് റബ്ബിന്റെ കോപം. റബ്ബിന്റെ ശാപതാപകോപങ്ങൾ ഏൽക്കാനുള്ള കൽപ്പ് നമുക്കില്ല എങ്കിൽ അവന്റെ കരുണയിലേക്കും അവന്റെ തൃപ്തിയിലേക്കും അവന്റെ മഗ്ഫിറത്തിലേക്കും ബർഹമത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ല ചോദിക്കുന്നത് ജനങ്ങൾ കരുതിയോ വെറുതെ വിശ്വസിച്ചു എന്ന് പറഞ്ഞു എന്നുള്ള കാരണത്താൽ എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം തരുമെന്ന്, എല്ലാവരെയും പടച്ചതമ്പരൻ വിട്ടയക്കുമെന്ന് അല്ലാഹു പറഞ്ഞു? ഇല്ല, കൃത്യമായി പരീക്ഷണത്തിന് നിങ്ങൾ വിധേയമാക്കപ്പെടുമെന്ന്. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച യാതനകളും പ്രയാസങ്ങളും എത്രയെത്ര. യാസുർ കുടുംബം ഒരു കുടുംബം തന്നെ അല്ലാന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ടില്ലേ? ഉമ്മയും വാപ്പയും മുന്നിൽ കടന്ന് പിടഞ്ഞു മരിക്കേണ്ട രംഗം അമ്മാർദി അല്ലാഹുവിന് കാണാൻ വരുന്നൊരവസ്ഥ. വിലാർദി അല്ലാൻ അല്ലാന്റെ മാർഗത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ലായിലായില്ല പറഞ്ഞു എന്നുള്ള കാരണത്താൽ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ലായിലായില്ലയ്ക്ക് വേണ്ടി പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത ആളുകൾ, അതിനുവേണ്ടി ജീവനും അതേപോലെ തന്നെ രക്തവും മാംസവും സമ്പത്തും സർവവും സമർപ്പിച്ച ആളുകൾ, അവരെല്ലാം റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ എന്തു ചെയ്തു നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി? നമ്മുടെ മുൻഗാമികൾ പ്രതികരിക്കുന്ന അതാ, എന്റെ സമ്പത്തിന്റെ പാതി. ചില സഹാബിവര്യന്മാർ പറയും എന്റെ സമ്പത്ത് മുഴുവൻ. ചില ആളുകൾ പറയും നീ റബ്ബെ എനിക്ക് കനിഞ്ഞു തന്ന ജീവൻ, എന്റെ മാംസം എല്ലാം നിന്റെ മാർഗത്തിലാണ് ഞാൻ സമർപ്പിച്ചത്. എന്റെ ഉറ്റവരും ഉടയവരുമായ സകല കുടുംബങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിന്റെ കൽപ്പന കേൾക്കേണ്ട താമസം സർവവും ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നവനാണ് ഞാൻ. നഗ്നപാദനായി ചുട്ടുപൊള്ളുന്ന മണൽക്കാടുകളെ താണ്ടിക്കൊണ്ട് എല്ലാം നിനക്ക് വേണ്ടി, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ കൽപ്പന കേൾക്കേണ്ടി താമസം, എന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും യുദ്ധത്തിന്റെ വിളിയാളം കേട്ടപ്പോ നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവാൻ വേണ്ടി കുതിക്കുകയും പണിയെടുക്കുകയും ഒടുവിൽ നിന്റെ മാർഗത്തിൽ പിടഞ്ഞു വീണവനാണ് ഞാനെന്ന് ഒരു സഹാബി പ്രതികരിക്കുന്ന ആളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമുക്കെന്ന് പറയാനുണ്ട്, നമുക്കെന്ന് പറയാനുണ്ട്? അതെ, മരണത്തെ നമുക്കിന്ന് ഭയമാണ്, മരണത്തെ നമുക്കിന്ന് പേടിയാണ്. ഒരു കാലം വരും അന്ന് മുസ്ലിങ്ങൾ എണ്ണത്തിലും വണ്ണത്തിലും ആൾപ്പെരുപ്പത്തിലും മുമ്പന്മാരായിരിക്കും, പക്ഷേ മരണഭയം അവർക്ക് മരണഭയം ഉണ്ടാവും. ഭൗതികതയോടുള്ള അത്യധികമായ താല്പര്യം, ഭൗതികത തലയ്ക്ക് പിടിച്ച അവസ്ഥ നമ്മുടെ മുൻഗാമികൾക്ക് അങ്ങനെയായിരുന്നില്ല. ഹിർക്കൽ ചക്രവർത്തി ഖാലിദ് ബിൻ വലീദിൽ തന്നെ കത്തെഴുതുകയാണ്, എന്റെയും എന്റെ സൈന്യത്തിന്റെയും മുന്നിൽ ഖാലിദ് നീയും നിന്റെ സൈന്യവും വന്നാൽ തകർത്ത് തരിപ്പണമാക്കും നിന്നെയും നിന്റെ സൈന്യത്തെയും, മരണത്തെ പേടിയുണ്ടെങ്കിൽ പോയിക്കോ എന്നുള്ള ഭീഷണിയുടെ കത്ത്. തിരിച്ചു പ്രതികരിക്കുന്നത്, റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചവരാണ് ഞങ്ങൾ, മരണമെങ്കിൽ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അല്ലാഹു ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വർഗമാണ്. വിജയമെങ്കിൽ ഈ പ്രദേശത്ത് ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിർഭയത്വമായി നിർഭയരായി പണിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഹിർഖലെ മരണത്തെക്കുറിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട. അവർക്ക് അല്ലാഹു തആല വിജയം നൽകി. അതുകൊണ്ടാണല്ലോ അവരുടെ തെന്റുകൾ സന്ദർശിച്ച് ശത്രു രാജ്യത്തിന്റെ ശത്രു രാജാവിന്റെ ദാസൻ പോലും ദൂതൻ പോലും പ്രതികരിക്കുന്നത്, മുസ്ലിങ്ങൾ അവരുടെ സ്വഭാവം രാത്രിയുടെ അന്ധയാമങ്ങളിൽ പടച്ച തമ്പുരാനോട് കരകളഞ്ഞ മനസ്സുമായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് തേങ്ങി തേങ്ങി കരയുകയും എന്നാൽ പ്രഭാതത്തിൽ പടച്ചു തമ്പുരാന്റെ മാർഗത്തിൽ ഊരിപ്പിടിച്ച വാളുമായി ഇസ്ലാമിന് നാശത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിക രാഷ്ട്ര ഭരണത്തിന്റെ കീഴിൽ ഇസ്ലാമികമായ ഒരു അമീറിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് പണിയെടുക്കുന്നവർ അല്ലേ? അതായിരുന്നു അവർ. പക്ഷേ ഇന്ന് ഇസ്ലാമിന് വേണ്ടി സഹിക്കാനും ക്ഷമിക്കാനും സമർപ്പിക്കാനും മുസ്ലിങ്ങൾ ഒരുക്കമല്ല. കേവലം ഒരു ആവേശത്തിന്റെ പുറത്ത് വാളെടുക്കാൻ ആളെ കിട്ടും, എന്നാൽ റബ്ബിന്റെ മാർഗത്തിൽ സഹിക്കാൻ ക്ഷമിക്കാൻ സമർപ്പിക്കാൻ ഈ ഒരുക്കമുണ്ടോ? നിന്റെ സമ്പത്ത്, നിന്റെ എല്ലാം ആദർശത്തിന് വേണ്ടി അഭിമാനം പോലും സമർപ്പിച്ചവനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ ബീവിയുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം. കഴിയുമോ നമുക്ക്, ലോക ചരിത്രത്തിൽ എത്ര എത്ര ദാർശനികന്മാരുണ്ടായിട്ടുണ്ട്, എത്രയെത്ര ചരിത്ര പുരുഷന്മാരുണ്ടായിട്ടുണ്ട്, തന്റെ ആദർശത്തിന് വേണ്ടി അഭിമാനം സമർപ്പിച്ച ഒരു ചരിത്ര നായകനുണ്ടോ ലോക ചരിത്രത്തിൽ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ആ രീതിയിൽ വളരാനും ഉയരാനും കഴിയുന്നില്ല. എന്തേ എന്തേ മറന്നുപോയി നമ്മൾ പരലോകത്തെ, വിസ്മരിച്ചു പോയി നമ്മൾ പടച്ചു തമ്പുരാനെ. പടച്ചു തമ്പുരാനെ ഓർക്കേണ്ടത് പോലെ ഓർക്കാൻ നമുക്ക് കഴിയണം. പരലോകത്ത് ഉൾക്കൊള്ളേണ്ട രീതി ഉൾക്കൊള്ളാൻ കഴിയണം. ആ പരലോകത്തെയും റബ്ബിനെയും മനസ്സിലാക്കിയ നമ്മുടെ മുൻഗാമികളായ സഹാബിമാർ അവരെങ്ങനെ മനസ്സിലാക്കി, അവരെങ്ങനെ ഉൾക്കൊണ്ടു, അവരെങ്ങനെ പണിയെടുത്തു, അവരെങ്ങനെ പരിശ്രമിച്ചു, അവരെന്ത് എങ്ങനെ സമർപ്പിച്ചു, അതാണ് ഫഹ്മ് സഹാബ. സഹാബത്ത് മനസ്സിലാക്കിയ രീതി, അതിൽ നിന്നുള്ള വ്യതിചലനം എല്ലാം നാശത്തിലേക്കാണ്. അതുകൊണ്ട് നാശം വേണ്ട എങ്കിൽ, വിജയം വേണമെങ്കിൽ പടച്ചു തമ്പുരാനിലേക്ക് മടങ്ങണം. പരലോക ചിന്ത ഓരോ നിമിഷവും നമ്മ നയിക്കണം. കേവലം എന്തെങ്കിലൊക്കെ തട്ടിമുട്ടി ചെയ്തുകൊണ്ട് സ്വർഗം നേടിയെടുക്കാം എന്നുള്ള മൗഢ്യധാരണ ഉണ്ടെങ്കിൽ തിരുത്തണം. എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ മത്സര ബുദ്ധിയോടെ പണിയെടുക്കണം. അല്ലാഹു പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബിക്കും വജന്നതിൻ അർളുഹ സമാവാതി വൽ അർദ് വഇജ്ജതിൽ മുത്തഖീൻ. നിങ്ങൾ മത്സരിക്കണം പടച്ചു തമ്പുരാന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ, അവന്റെ സ്വർഗം കിട്ടാൻ വേണ്ടി നിങ്ങൾ കഴിവിന്റെ പരമാവധി മനുശ്രമിക്കണം. കാരണം ഇജ്ജത്തിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് മാത്രമാണത്, മുത്തഖികൾക്ക് മാത്രമാണ് പടച്ചതും വരണത് നൽകുക. അതുകൊണ്ട് ആ സ്വർഗം നേടിയെടുക്കേണ്ട പരിശ്രമം നിങ്ങൾക്കുണ്ടാകണം എന്നല്ല പറയുകയാണ്. ആ ഒരു പരിശ്രമ ചിന്തയും ബുദ്ധിയും ആ രീതിയിലുള്ള താല്പര്യവും നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ തബൂക്ക് യുദ്ധവേളയിൽ ആരുണ്ട് അല്ലാന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ? പലരും പലതും കൊടുത്തു, പലരും പല രീതിയിൽ സഹായിച്ചു. അവിടെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ വർഷങ്ങളോളമുള്ള ആഗ്രഹം, ഇത്തവണയെങ്കിലും സിദ്ദീഖ് അക്ബർ അല്ലാഹുവിനേക്കാളും കൂടുതൽ കൊടുക്കണം. തന്റെ സമ്പത്തിന്റെ പാതി കൊടുത്തു. നബി ചോദിച്ചു, എന്തേ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ മാറ്റിവെച്ചത്? പാതി മാറ്റിവെച്ചിട്ടുണ്ട്, പാതി ഇതാ. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു വരുന്നു, സലാം പറയുന്നു, പ്രവാചകന്റെ സദസ്സിലേക്ക് കടന്നു വന്നു, തന്റെ മടിശീലയിൽ നേതാനും നാണയങ്ങൾ എടുത്ത് പ്രവാചകന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു വിചാരിച്ചു, ഇത്തവണയെങ്കിലും സിദ്ദീഖ് അക്ബറിനേക്കാളും കൂടുതൽ കൊടുത്ത് പുണ്യം നേടാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അബൂബക്കറെ എന്തു മാറ്റിവെച്ചു നിനക്കും നിന്റെ കുടുംബത്തിനും? ആ മഹാൻ മറുപടി നൽകുന്നത്, റസൂലേ എന്റെ റബ്ബിനെയും എന്റെ പ്രവാചകനെയും ഞാൻ മാറ്റിവെച്ചു, ബാക്കിയെല്ലാം ഇതാ. ബോധ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഈമാൻ. ആ എട്ട് സ്വർഗത്തിന് എട്ട് കവാടങ്ങൾ ഉണ്ടെങ്കിൽ ആ എട്ട് കവാടങ്ങളിലൂടെയും കയറി പോകാനുള്ള യോഗ്യതയുള്ളവനായി സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതായിരുന്നു അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞപ്പോ ചെലവഴിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. പക്ഷേ സാധുക്കൾക്ക് മിസ്കീനുകൾക്ക് വേണ്ടി വല്ലതും കൊടുക്കാനുള്ള ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ കൊടുക്കണില്ല. സക്കാത്ത് സെല്ലുണ്ട് നമുക്കിവിടെ, സക്കാത്ത് കമ്മിറ്റിയുണ്ട്. നമ്മുടെ സമ്പത്തിൽ സാധുക്കളുടെ അവകാശം, അത് കൊടുക്കാൻ നമുക്ക് കഴിയണില്ല. ആ കൂട്ടായ്മയിൽ ഇത് എന്റെ സമ്പത്തിന്റെ ഇത്ര ഭാഗം എനിക്ക് അവകാശപ്പെട്ടതല്ല, ഇതിന് അവകാശികളുണ്ട്, ആ അവകാശികൾക്ക് കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. എത്രയെത്രയോ സംരംഭങ്ങൾ, ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനും പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ള അവസരങ്ങൾ, നമ്മൾ ഉപയോഗപ്പെടുത്തണില്ല. എത്രയെത്ര സംരംഭങ്ങൾ, അതിനുവേണ്ടി എത്രയൊക്കെ കൂട്ടായ്മകൾ. പക്ഷേ നമ്മൾ പൈസ ചെലവഴിക്കുന്നത് പലതിനും വേണ്ടിയാണ് അല്ലേ? പലതിനും വേണ്ടി നമ്മുടെ സമ്പത്ത്, മാസം കിട്ടുന്ന ശമ്പളം, അതിൽ എത്ര അല്ല തൃപ്തിപ്പെടുന്ന മേഖലയിൽ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ദിർഹമോ അല്ലെങ്കിൽ രണ്ട് ദിർഹമോ, അതും എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നൊരവസ്ഥ പാടില്ല. മനസ്സ് തുറന്ന് റബ്ബിനെ സാക്ഷി നിർത്തി എന്താണോ ഉള്ളത്, സദീഖ് അക്ബർ എന്നെ കൊടുത്തില്ലേ, ആ മനസ്സ് കൊടുക്കുന്നത് ഒരു ദിനാറാണെങ്കിൽ, പത്ത് ഫിൽസ് ആണെങ്കിൽ പോലും റബ്ബിന്റെ കോടതിയിൽ അത് കനം തൂങ്ങും, സംശയമില്ല. അതുകൊണ്ട് എത്രമാത്രം പരലോക ബോധവും ചിന്തയും നമ്മളെ നയിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ കർമ്മഫലങ്ങളുടെ കർമ്മഫലങ്ങൾ കൂടുകയും ആ രംഗത്ത് അത് നമുക്ക് ഗുണകരമായി തീരുകയും ചെയ്യുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുക, പരിശ്രമിക്കുക. എല്ലാം കൊണ്ടും ഇന്ന് മരണത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തതും മരിച്ചതിന് ശേഷമുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള അജ്ഞതയും ആ രംഗത്തുള്ള ഒരു ഉദാർത്യമായ മനോഭാവവുമാണ് പലപ്പോഴും ഇന്ന് ലോകത്തിന്റെ, ഇന്നത്തെ മനുഷ്യരുടെ സദാചാര ധാർമ്മിക രംഗത്തെ സകലവിധ നാശത്തിനും അധപ്പതനത്തിനും പൈശാചികതയ്ക്കും മൂല കാരണം. അതുകൊണ്ട് ഇന്നത്തെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കൂട്ടായ്മയുണ്ടവർക്ക് പല പല ഇസങ്ങളിൽ ലോകത്ത് ജന്മം കൊണ്ടിട്ടുണ്ട്, കമ്മ്യൂണിസം അടക്കമുള്ള പല ഇസങ്ങളും. എന്തേ, മനുഷ്യനെ നന്നാക്കാൻ പറ്റിയോ? മനുഷ്യനെ നന്നാക്കാൻ പറ്റിയോ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള മൗഢ്യമായ ചിന്തയ്ക്ക് പിന്നാലെയും കുറെ ആളുകളുണ്ട്. കഴിയില്ല. മതം ഏതെങ്കിലും ആയാലും ഒരിക്കലും മനുഷ്യന് മനുഷ്യനാവാൻ പറ്റില്ല. മതം മതമാകണം. അത് റബ്ബ് പഠിപ്പിച്ച മതമാകണം. അത് പരലോക ബോധത്തിൽ ഊന്നി നിന്ന മതമാകണം. അതേ മനുഷ്യനെ മനുഷ്യനാക്കൂ. അതേ മനുഷ്യനെ നന്മയുടെ, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ, നീതിയുടെ പടവുകളിലേക്ക് കൈപിടിച്ചുയർത്തു. അതേ മനുഷ്യന് സ്വർഗ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടാൻ കാരണമായി തീരൂ. അതേ ഉത്തമ തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ, വാർത്തെടുക്കാൻ പ്രചോദക ഘടകമാകൂ. അതുകൊണ്ട് നഷ്ടപ്പെട്ട പോയ ഇസ്സത്തും പ്രതാപവും നമുക്ക് തിരിച്ചു വരണമെങ്കിൽ, നന്മയുടെ ലോകത്ത് ഇനിയും പണിയെടുക്കണമെങ്കിൽ, തിന്മകളുടെ ലോകത്തു നിന്നും മാറി നിൽക്കണമെങ്കിൽ, വൈയക്തിക കുടുംബ ദാമ്പത്യ അയൽപക്ക ജീവിത ചിന്താഖീല നിഖില മേഖലകളിലും കൃത്യമായ അർപ്പണ ബോധത്തോടെ പടച്ചു തമ്പുരാനെ കുറിച്ചുള്ള ചിന്തയോടെ ജീവിതം മെലീകരിക്കണമെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർക്കണം, നാളെയെക്കുറിച്ച് ഓർക്കണം. അതുകൊണ്ട് ഓരോ നമസ്കാരവും തികവീട്ടണില്ല നമുക്ക്, പിന്നെയും സൂക്ഷ്മത പോയിക്കൊണ്ടിരിക്കുന്നു. എന്തേ ഇനി അടുത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, നാളത്തെ സുബീ നമസ്കാരം അല്ലെങ്കിൽ ഇന്നത്തെ ഈശാ നമസ്കാരം, റബ്ബേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ഈശാ നമസ്കാരമാവാം ഇത്. നാളെ ഈശാ നമസ്കരിക്കാൻ ഒരു പക്ഷേ ഈ ഉള്ളവരുണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ നാളെ ഈശാ നമസ്കരിക്കേണ്ട സമയത്ത് എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവാം. അതുകൊണ്ട് റബ്ബേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ഈശാ നമസ്കാരമായിരിക്കാം എന്ന ചിന്തയോടെ ഈശാ നമസ്കാരത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് സൂക്ഷ്മത ഉണ്ടാക്കാൻ കഴിയില്ലേ? അതുകൊണ്ട് നമുക്ക് വേണ്ടി ആളുകൾ മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്താൻ മനസ്സ് തൊട്ട് പ്രാർത്ഥിക്കാൻ, കേവലം യാന്ത്രികമായി അത്തയ്യാത്തിന് മുബാരക്കത്ത് സ്വലവാത്ത് എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ സലാം കിട്ടണം, എന്നിട്ട് വേറെന്തെങ്കിലും പണിയെടുക്കണം, കാരണം പാർക്കിംഗ് അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല, വേറെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ കേവലം യാന്ത്രികമായി അത്തയ്യാത്തും പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഓടുന്ന അവസ്ഥ, മനസ്സ് തുറന്ന് എന്ന് പറയാനുള്ള മനസ്സ് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്തേ തിരക്ക്, ജീവിതത്തിന്റെ തിരക്ക്, ഒരിക്കൽ നിൽക്കും ആ തിരക്ക്. അല്ല പറഞ്ഞല്ലോ, മരണം അതുവരെയേ നിങ്ങൾ ഓടൂ, നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾ കുതിക്കൂ, നിങ്ങളുടെ തിരക്കും എല്ലാം അവിടെ തീരും, ആ പിടുത്തത്തോടുകൂടി തീരും. സകലതും ചെയ്യാൻ ഒന്നും കഴിയില്ല, എല്ലാം കൊണ്ട് നിഷ്ക്രിയനായി, സംസാരിക്കാനോ നടക്കാനോ ഓടാനോ കഴിയാതെ വെട്ടിയിടപ്പെട്ട പോലുള്ള ഒരു നിമിഷം നമുക്ക് വരാനുണ്ട്. അതെ, അതിനു മുമ്പ് പണിയെടുക്കുക. മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന മക്കളെയെങ്കിലും വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം, നന്നായി പഠിപ്പിക്കാം മക്കളെ. പക്ഷേ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കാൻ പോലും അറിയാത്ത മക്കളാണ് നമുക്കുള്ളതെങ്കിൽ എന്തു ഫലം? അതുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ അറിയണ മക്കളെയെങ്കിലും വാർത്തെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് വിഷയം. പ്രത്യേകിച്ച് പ്രവാസികളായ നിങ്ങൾ അല്ലാന്റെ മാർഗത്തിൽ പലപ്പോഴും ഇന്നലകളിൽ നിന്ന് കൂടുതൽ സൗകര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. സംസാരിക്കാനും നടക്കാനും പണിയെടുക്കാനും ചിന്തിക്കാനും പൈസ സമ്പാദിക്കാനും എല്ലാം കൊണ്ടും ഇന്നലകളിൽ നിന്ന് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പടച്ചൊമ്പരൻ അവരുടെ പ്രയാസങ്ങൾക്ക് എല്ലാം കൊണ്ടും അവർക്ക് നല്ലൊരു സുഖാവസ്ഥ കൊടുക്കുമാറാകട്ടെ. പക്ഷേ നമുക്ക് ഇപ്പോഴുള്ള അനുഗ്രഹം അത് വല്ലാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ താഴെയുള്ള ആളുകളെ നോക്കുക. അപ്പൊ നമുക്കറിയാം റബ്ബിന്റെ കാരുണ്യം, അവന്റെ ഔദാര്യം, അവന്റെ റഹ്മത്ത് നമുക്കറിയാം. നമ്മളെക്കാളും മുകളിലെ ആളുകളിലേക്ക് നോക്കിയാൽ നമ്മൾ അറിയാതെ നമ്മുടെ റബ്ബിനെ നമ്മൾ ചീത്ത പറഞ്ഞു പോകും അരുത്. നമുക്ക് അതിന് കഴിയ ഒരിക്കലും നമ്മുടെ നാവിന്ന് റബ്ബിനെ ചീത്ത പറയുന്ന, റബ്ബിനെ മോശമായി കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സിനുടമകളാകരുത്. കരുണാവാരതിയായ റബ്ബിനെ കുറിച്ച് ഛേ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ആ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. റബ്ബിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരു ചിന്ത പോലും നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കടന്നു വരരുത്. റബ്ബിനെ കുറിച്ച് മോശമായ ഒരു വാക്കു പോലും വേണ്ട. നമ്മുടെ നാവിന് അങ്ങനെ അവസ്ഥ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് റബ്ബിനെ വാഴ്ത്തുക. ഇപ്പോഴുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ ഫലപ്രദമായി അള്ള തൃപ്തിപ്പെട്ട മേഖലയിൽ ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും. എത്രയെത്രയും ആളുകൾ ഇസ്ലാമിനെ അറിയാത്ത നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ നാട്ടിലേക്കുണ്ട്. അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എത്രയെത്ര ഇസ്ലാമിനെ കുറിച്ച് അജ്ഞരായ, പരലോകത്തെ കുറിച്ച് അറിയാത്ത, മറന്നുപോയ, കേൾക്കാത്ത അജ്ഞരായ പലരും, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിയെ കുറിച്ച് മരണമുണ്ട് സഹോദര, നാളെയുടെ ലോകമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. കഴിയണം നമുക്ക്. അതിനുവേണ്ടി എന്തെല്ലാം സംരംഭങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? എത്രയെത്ര ലഘുലേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിനുവേണ്ടി എത്രയെത്ര മാസികകൾ ഉണ്ട് നിങ്ങൾക്കറിയാം. നിശോഫ്രത്തിന്റെ സ്നേഹ സംവാദ മാസിക, അത് ഒരാൾക്കെങ്കിലും നമുക്ക് നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ലൈബ്രറി, നമ്മുടെ ഗ്രാമത്തിലെ 5, 10, 15 ആളുകൾ വരുന്ന ആ ലൈബ്രറിയിൽ ഒരു സ്നേഹ സംവാദം, അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന, പരലോകം എന്ന യാഥാർത്ഥ്യത്തെ വിളിച്ചോതുന്ന ഒരു സംവാദം ആ ലൈബ്രറി ടേബിളിൽ നമുക്ക് ഇടാൻ കഴിഞ്ഞാൽ, നമ്മുടെ ചെലവിൽ നിന്ന് ഒരു ദിനാർ ഉണ്ടെങ്കിൽ ഒരു കൊല്ലം ആ ലൈബ്രറിക്ക് സാധനം പോകും. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ കളിക്കൂട്ടുകാർ, നമ്മുടെ അയൽക്കാരായ ആളുകൾ, പരിചിതർ അപരിചിതർ, അവർക്കൊക്കെ നമ്മളിലൂടെ ഈ ദഅവത്ത് എത്തിക്കാൻ അത് കാരണമായി തീരില്ലേ? അതിനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? അതുകൊണ്ട് ഇത്തരം അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. ദീനീ സംരംഭങ്ങളിൽ നമ്മളൊരു കണ്ണിയാവുക. നമുക്ക് ചെയ്യാവുന്ന നാഥ, അവിടെ ഇങ്ങനെ സക്കാത്ത് സെല്ലുണ്ടായിരുന്നു. ഞാൻ എന്റെ സക്കാത്തിന്റെ വിഹിതമെല്ലാം അവിടെ ഏൽപ്പിച്ചു. അവിടെ സാധുക്കൾക്ക് സഹായിക്കാനുള്ള ഒരു സംരംഭം ഉണ്ടായിരുന്നു. റബ്ബെ, പട്ടിണി പാവങ്ങൾക്ക് വല്ലതും കൊടുക്കാൻ വേണ്ടിയുള്ള സംരംഭം. എന്റെ ശമ്പളത്തിൽ നിന്ന് എനിക്കാകെ 100 ദിനാറേയുള്ളൂ, അല്ലെങ്കിൽ 50 ദിനാറേയുള്ളൂ എന്റെ ശമ്പളം. റബ്ബെ, അതിൽ 1 ദിനാറ് വെച്ച് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ പുസ്തകവും യൂണിഫോമും വാങ്ങിക്കാൻ അവസ്ഥയില്ലാതെ, പഠിക്കാനുള്ള ബുദ്ധിയും സൗകര്യമുള്ള എന്റെ നാട്ടിലെ കുറെ എന്റെ അടുത്താളുകൾ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സുണ്ട് റബ്ബേ. അത് കൊടുക്കാനുള്ള മനസ്സുതാ, ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് റബ്ബിന്റെ കോടതിയിൽ പറയാലോ. എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, എന്റെ നീണ്ട ബഹ്റൈനിലെ ജീവിതത്തിനിടയിൽ ഇത്ര മണിക്കൂറുകൾ, ആഴ്ചയിലെ ഇത്ര മണിക്കൂർ ഞാൻ ആദർശ പ്രബോധനത്തിന് മാറ്റിവെച്ചു, ആഴ്ചയിലെ ഇത്ര മണിക്കൂർ നിന്നെ വാഴ്ത്താൻ ഞാൻ മാറ്റിവെച്ചു, എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നിന്നെ ഓർക്കാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് തുമ്മുമ്പോ പോലും ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ചെരുപ്പിടുമ്പോ പോലും നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വലതുകാലിലെ ചെരുപ്പിടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ സുന്നത്തുകളെയും പരമാവധി ജീവിതത്തിൽ പകർത്താൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഒരൊറ്റ വെള്ളിയാഴ്ചയാണ് റബ്ബെ എനിക്ക് ഒഴിവ്. ആ 24 മണിക്കൂർ ആകുന്ന ആ വെള്ളിയാഴ്ചയിലെ 1.5 മണിക്കൂർ 2 മണിക്കൂർ വെച്ച് ഖുർആൻ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഖുർആൻ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും നീ പഠിപ്പിച്ച നിന്റെ ഖുർആനിനെ ഒരു 5 ആയത്ത് വെച്ചെങ്കിലും ഓതാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ കേട്ട സീഡികളും പുസ്തകങ്ങളും പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, എന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ റബ്ബെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ സമ്പത്തിന്റെ ഇത്ര, എന്റെ ആയസിന്റെ ഇത്ര, എന്റെ ആരോഗ്യത്തിന്റെ ഇത്ര, എന്റെ അനുഗ്രഹം നീ ചെയ്തു തന്നെ അനുഗ്രഹം ഓരോന്നും ഈ രീതിയിലെല്ലാം നിന്റെ മാർഗത്തിൽ ചെയ്യാൻ, സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് റബ്ബിന്റെ മുന്നിൽ പറയാലോ. അതിനുവേണ്ടി പണിയെടുക്കണം. വല്ലതും പറയണ്ടേ, അതിന് വല്ലതും ചെയ്യണം. ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരുമാറാകണം റബ്ബേ. ഞങ്ങളിൽ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നാഥ, അവർക്ക് നീ ശിഫ നൽകുമാറാകണമേ റബ്ബേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് നീ സൗഖ്യം നൽകുമാറാകണമേ നാഥ. ഞങ്ങളിൽ മരിച്ചുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണമേ.